عليه. الحمد لله وكفى، وسلام على عباده الذين اصطفى، أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم، ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم، ونسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه، توفنا مسلمين والحقنا بالصالحين. اللهم إنا نسألك بأسمائك الحسنى وبصفاتك العلى وبالأعمال الصالحات رب جبريل وميكال وإسرافيل ومحمد صلى الله عليه وسلم أن تغفر ذنوبنا وتستر عيوبنا وتحسن أخلاقنا وتوسع أرزاقنا وتشفي أسقامنا وتعافي آلامنا، وأن تدفع عن جميع أمة محمد صلى الله عليه وسلم كل هم وغم وحزن ومصيبة وآفة وعافة وقحط وبلية ومرض ومشقة ووباء، توفنا وإياهم مسلمين وألحقنا وإياهم بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما، إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ശേഷം നമ്മുടെ ശബ്ദം കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. റബ്ബുൽ ഇസ്സത്ത് നാം എല്ലാവരെയും ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് നമുക്ക് നൽകിയതിന്, നമ്മുടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ നമ്മെ പെടുത്തിയതിന്, ആ മഹാഭാഗ്യം നൽകിയതിനും, നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തനത്തിലൂടെ ആ നബി തിരുമേനിയോട് നമുക്ക് ശരിക്കും പിന്തുടർച്ച പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച് റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതി നേടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാനും അവരുടെ ശഫാഅത്തിൽ ഉൾക്കൊള്ളുവാനും നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ ഒരു വർഷവും 4 മാസവുമായി ചർച്ച ചെയ്തു വരുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി എന്ന വിഷയമാണ്. നബി തിരുമേനിയുടെ ഹിസ്റ്ററി ചരിത്രം ചരിത്ര ഗ്രന്ഥകർത്താക്കൾ എഴുതിയതുപോലെ വിശദീകരിച്ച് സംസാരിക്കുകയാണെങ്കിൽ വർഷങ്ങൾ തികയുകയില്ല എന്നത് നിങ്ങളെപ്പോലത്തെ സ്ഥിരം ക്ലാസ് മെമ്പർമാരായ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മദീന, മക്ക, അതിൽ സംഭവിച്ച സംഭവവികാസങ്ങൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആയിരത്തിൽ പരം ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അതിൽ നിന്ന് അച്ചടിക്കപ്പെട്ടതുമുണ്ട്, അച്ചടിക്കപ്പെടാത്ത കയ്യെഴുത്ത് കൃതിയായിട്ട് ശേഷിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, അഥവാ മുസ്ലിങ്ങളുടെ ക്യാപിറ്റലുകളിലുണ്ട് എന്നർത്ഥം. അത്രയും വിശാലമായ ഒരു വിജ്ഞാനത്തിന്റെയും ഹിസ്റ്ററിയുടെയും ചരിത്രത്തിന്റെയും പ്രതാപത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ഉടമകളാണ് നാം അഥവാ മുസ്ലിങ്ങൾ. ആ മഹാസമുദ്രത്തിലേക്ക് നാം ഇറങ്ങിയാൽ ആഴത്തിലെത്താൻ സാധിക്കാതെയാണ് ഇമാമിങ്ങൾ മരിച്ചു പോയിട്ടുള്ളത്. പിന്നെ നമ്മെ പോലത്തവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇമാമിങ്ങൾ എന്നിട്ട് പലരും 30 വാള്യവും 40 വാള്യവും ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാത്മാക്കൾ, ഞാൻ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചതായ മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയുമെല്ലാം ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന വിഷയത്തിന് തക്കതായ അവകാശം നൽകാൻ എന്നെക്കൊണ്ട് പഠിപ്പിലൂടെയോ എഴുത്തിലൂടെയോ സാധിച്ചിട്ടില്ല എന്ന് സമ്മതിച്ചിട്ടാണ് 40, 30, 25 വാള്യങ്ങൾ ഗ്രന്ഥങ്ങൾ രചിച്ചു പോയ മഹാത്മാക്കൾ സമ്മതിച്ച് മരിച്ചു പോയിട്ടുള്ളത്. എന്നിരിക്കെ അതിൽ നിന്നിട്ട് 1-2 വാള്യം പോലും തികച്ചും ശ്രദ്ധ ചെലുത്തി വായിച്ചു തീർക്കാൻ സാധിക്കാത്ത നമ്മെപ്പോലത്തവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. എന്നാൽ നാം ഇവിടെ പറയാറുണ്ട്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നാം 1 വർഷവും 4 മാസവും മുമ്പ് ആരംഭിച്ചിട്ട് നാം ആഴ്ചതോറും സംസാരിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. മുമ്പ് സംസാരിച്ച പോലെ വിശദീകരിച്ച് ഇനിയും സംസാരിക്കുകയാണെങ്കിൽ വാഗ്ദാനമനുസരിച്ചിട്ട് നാം ഉദ്ദേശിച്ചതായ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതുമല്ല. എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ ഷോർട്ടാക്കിയിട്ടാണ് പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട്? നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതായ പല കാര്യങ്ങളും മുമ്പിലുള്ളതുകൊണ്ട് തന്നെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഒരു മുഖവുര അതിന് അനിവാര്യമായതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് ആ മുഖവുരയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹ്, എവിടെയാണ് ആർക്കാണ് നുബുവത്ത് നൽകേണ്ടതെന്ന് അള്ളാഹുവിന് വളരെ നന്നായിട്ടറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൂതന്മാരായിട്ട് ആരെയെങ്കിലും ഇതുവരേക്കും നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് അർഹരായാൽ മാത്രമേ അവരെ നിയോഗിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ അർഹരല്ലാത്ത ഒരു നബിയെയും അള്ളാഹു ദൂതനായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല എന്നർത്ഥം. അപ്പോൾ നബിജന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂലോകത്തേക്ക് ഭൂജാതനാക്കപ്പെട്ടതായ വേളയിൽ ലോകർക്കാസകലമനുഗ്രഹീത പുരുഷനായിട്ടാണ് മുഹമ്മദ് നബിയെ, വ്യക്തിയായിട്ടാണ് മുഹമ്മദ് നബിയെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളതെന്ന് അള്ളാഹു പറയുമ്പോൾ ലോകത്തിലുള്ളതായ ഏത് നബിമാരെക്കാളും മനുഷ്യരാശിയേക്കാൾ ആസകലം, മനുഷ്യരാശി ആസകലം എല്ലാരേക്കാളും ഒരു അനുഷേദ്യ നേതാവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അർഹനാണ് എന്നതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൂടുതൽ അറിവുള്ളവനും ശരിക്കും സൂക്ഷ്മ ജ്ഞാനിയും ആണ് എന്നതാണ് ഈ ആയത്തിലൂടെ സ്ത്രീകരിക്കുന്നത്. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലത, ആർക്കാണ് എവിടെയാണ് അവന്റെ റിസാലത്ത് നൽകേണ്ടതെന്ന് അള്ളാഹുവിന് ശരിയായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ച ശേഷം നബിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഫുർഖാൻ അലീമിലൂടെ നമുക്ക് വിശദീകരിച്ച് നൽകുകയുണ്ടായി, വിശദീകരണം നൽകുകയുണ്ടായി. സൂറത്ത് തൗബയിലുള്ളതായ ആയത്താണ് നിങ്ങൾ കേട്ടത്, ഞാൻ ആദ്യമായി ഓതിവെച്ചത്. അതിൽ ബിസ്മില്ലാത്തതായ സൂറത്തായതുകൊണ്ടാണ് ഞാൻ ഔദുബില്ല മാത്രം ഓതിയതും. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ യോഗിച്ചതായ നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നിങ്ങളിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ്, അഥവാ മലക്കല്ല ജിന്നല്ല മനുഷ്യനാണ്, നിങ്ങളിൽ നിന്നിട്ടാണ്. അംഫസിക്കുമെന്നെടുത്ത് ഒരു ഖിറാഅത്ത് അംഫസിക്കും എന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനും ആണ് അദ്ദേഹം, ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം, ജീവിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിങ്ങൾ ആരും വഴിവെക്കുന്നത് കണ്ടു സഹിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, നിങ്ങളുടെ പരലോകമോക്ഷത്തിന് വേണ്ടി, നിങ്ങൾ ഹിദായത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം കഷ്ടത അനുഭവിക്കുന്നതും നിങ്ങൾ ആരെങ്കിലും വഴിവഴച്ചു പോകുന്നുണ്ട് എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് താങ്ങാനാവാത്ത സഹിക്കാനാവാത്ത വിഷമം അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്യുന്ന അങ്ങേയറ്റം നിങ്ങൾക്ക് നിങ്ങളോട് കൃപ കാട്ടി ജീവിക്കുന്നതായ ഒരു അനുഗ്രഹീത പുരുഷനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിന്റെ വിശദീകരണമാണ് മുഹമ്മദ് നബിയെക്കുറിച്ച്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്. ബുഇത്തു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹിൽ ബുഖാരിയിലെ ഹദീസാണ്. بعثت من خير قرون بني آدم قرنا بعد قرن أو قرنا فقرنا حتى بعثت في القرن الذي من القرن الذي كنت فيه آدم ذا سندبغ آدم نبي عليه السلام آرم بيشت അഞ്ചദിനം വരുന്നത് വരേക്കും ജീവിച്ചതായ ജനതയിൽ നിന്നിട്ട് ഏറ്റവും ഉത്തമ സമുദായം ജീവിച്ച കാലഘട്ടത്തിലാണ് എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിയായിട്ട് ദൂതനായിട്ട് നിയോഗിച്ചത്. റവാഹുൽ ബുഖാരി. നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടതായ കാലഘട്ടം ഭൂമി കണ്ടതായ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഉത്തമ കാലഘട്ടമാണ്. എന്തുകൊണ്ട് ഏറ്റവും ഉത്തമ കാലഘട്ടമാവാൻ കാരണം എന്താണതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിൽ നിയോഗിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ നേതാക്കളിൽ നേതാവ്, നബിമാരിൽ നബി, നബിമാരുടെ നേതാവ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതായ ജനങ്ങളിൽ ഏറ്റവും വലിയ നേതാക്കൾ രണ്ടെണ്ണമാണെന്ന് നാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം. അപ്പോൾ ലോകം കണ്ടതായ നേതാക്കളിൽ ഏറ്റവും വലിയ നേതാവിനെ, ആ നബിമാരുടെ എല്ലാം അന്ത്യം കുറിക്കുന്ന നേതാവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത കാലഘട്ടം, അത് ഏറ്റവും ഉത്തമ കാലഘട്ടമാവാൻ കാരണം എന്തുകൊണ്ടാണ്? നബിയെ ആ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണെന്നർത്ഥം. ഇത് സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ കേട്ടത്. ഇനി സഹീഹ് മുസ്ലിമിൽ നോക്കുക. സഹീഹ് മുസ്ലിമിൽ വാസിലത്ത് ബിനുൽ അസ്ഖ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾ നേരത്തെ കേട്ടത് അബൂഹുറൈറയുടെ ഹദീസാണ്. ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് മഹാനായ വാസിലത്ത് ബിനുൽ അസ്ഖ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹസ്തഫാ മിൻ വലദി ഇബ്രാഹിം ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ നിന്നിട്ടാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്തതികൾ നിന്നിട്ട് കിനാന എന്ന ഗോത്രത്തെയും അള്ളാഹു തെരഞ്ഞെടുത്തു. ബനു കിനാന എന്ന ഗോത്രത്തിൽ നിന്നിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തു ഖുറൈസ് എന്ന വർഗത്തെ അല്ലെങ്കിൽ കബീലയെ. ഖുറൈസ് എന്ന കബീലയിൽ നിന്നിട്ട് തെരഞ്ഞെടുത്തു ബനു ഹാഷിം എന്ന ഗോത്രത്തെ അല്ലെങ്കിൽ മക്കളെ, സന്താനത്തെ, കബീലയെ. എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തത് ബനു ഹാഷിൻ ഗോത്രത്തിൽ നിന്നിട്ടാണ്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും നല്ല തറവാട് അത് ഖുറൈശ് വംശമാണ്. ഈ ഖുറൈശ് വംശം വന്നത് നല്ല നല്ല തറവാടുകളിൽ നിന്നിട്ടാണ്. ഇസ്തഫ എന്ന വേർഡ് ഖുർആനിലും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്തഫ എന്ന് പറഞ്ഞാൽ ക്ലിയറാക്കി തെരഞ്ഞെടുക്കുക എന്നതാണ്. അതിന് അർഹപ്പെട്ടവരെ പ്രത്യേക വകുപ്പായിട്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചിട്ട് തെരഞ്ഞെടുക്കുന്നതിനാണ് ഇസ്തഫ എന്ന് പറയൽ. മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും മറ്റു നബിമാരെ കുറിച്ചും സംസാരിച്ചപ്പോൾ അള്ളാഹു ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ വേർഡാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചതായ വേർഡ്. എന്നാൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കുറിച്ച ജന്മദിനത്തെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചും അതിന്റെ ചുറ്റിപ്പറ്റി നമുക്ക് പഠിക്കാനുള്ള നിർബന്ധമായ പല കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരിക്കണം, ഉണ്ടാവണം, ഉണ്ട് എന്നതിലേക്ക് നാം തെളിവ് സ്ഥാപിക്കുകയും ചെയ്യണം പ്രവർത്തനത്തിലൂടെ. നാം അള്ളാഹുവിന്റെ റസൂലിനെ വളരെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്രയും നീട്ടി വലിച്ചിട്ട് ഒരു വർഷവും നാല് മാസവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിച്ചതും എന്റെ സമയം ഞാൻ ചെലവഴിച്ചു വരുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടതുമാണ്, നബിയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവേ, നിന്റെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, അമ്പിയാക്കന്മാരോടുള്ള സ്നേഹം, സാലിഹീങ്ങളോടുള്ള സ്നേഹം, മഹാത്മാക്കളോടുള്ള സ്നേഹം, ഔലിയാക്കന്മാരോടുള്ള സ്നേഹം, അത് യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കാനുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചതും നാം ചെയ്യേണ്ടതും ആണ്. സ്നേഹിക്കുക മഹാത്മാക്കളെ എന്നത് അത് തഖറുബാൻ, അള്ളാഹുലേക്ക് തഖറുബിന് വേണ്ടി, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്ത്? മഹാത്മാക്കളെ സ്നേഹിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാൻ സാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, ഒലസ്തു മിൻഹും, ഞാനൊരു സാലിഹായ മനുഷ്യനാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ആരാ പറയുന്നത്? ഷാഫി ഇമാം പറയുകയാണ്. പക്ഷേ ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, ലഅല്ലി അവരെ ഞാൻ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് അവരുടെ ശഫാഅത്ത്, മഹാത്മാക്കളുടെ ശഫാഅത്ത്, മഹാത്മാക്കളുടെ പിന്നിൽ സ്വർഗത്തിൽ അണിനിരക്കാനുള്ള ഭാഗ്യം അവരുടെ സ്നേഹത്തിലൂടെ അവരോടുള്ളതായ ഹുബ്ബിലൂടെ എനിക്ക് കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പദ്യങ്ങളിൽ വേഴ്സുകൾ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പലതും ഹസ്ബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്ന വാക്കിന്റെ അർത്ഥം അവരോടുള്ള കാരണം എന്തുകൊണ്ട്? അതിന് മുമ്പുള്ള പദ്യത്തിൽ പറഞ്ഞെന്താണ്? ഉഹിബ്ബു സാലഹീന, ഞാൻ സാലഹീങ്ങളെ സ്നേഹിക്കുന്നു. എന്തിനാണ് സ്നേഹിക്കുന്നത്? അവരോടുള്ള സ്നേഹത്തിലൂടെ എനിക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുത്തു കഴിഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ, അല്ലെങ്കിൽ ശഫാഅത്തിന് അർഹതയുള്ളവരുടെ ശഫാഅത്തിൽ പരലോകത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് മഹാത്മാക്കൾ പാടാറുള്ളതായിരുന്നു. അതുപോലെ സഹാബിയുരന്മാരുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, സയ്ദ് ഇബ്നു അദ്ദഹിന എന്ന് പറയുന്ന ഒരു സഹാബിയെ അറസ്റ്റ് ചെയ്തിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ മക്കയിലേക്ക് കൊണ്ടുപോയതായ സംഭവം നാം പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തെ തൂക്കുമരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് മക്കയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകപ്പെട്ടപ്പോൾ സഫ്വാന് പകരം ചോദിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ആർക്ക് പകരം ചോദിക്കാൻ? വാപ്പ. സഫ്വാൻ ആരുടെ മകനാണ്? ഇബ്നു ഉമയ്യ. ഉമയ്യത്ത് ഇബ്നു ഖലഫ് എവിടെയാണ് ചത്തത്? ബദറിൽ. അപ്പോൾ ബദറിൽ കൊല്ലപ്പെട്ടതായ ഉമയ്യക്ക് പകരമായിട്ട് ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് തൂക്കുമരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് സഫ്വാൻ ഒരുങ്ങിയപ്പോൾ അബൂ സുഫിയാൻ അന്ന് കാഫറാണ്, അബൂ സുഫിയാൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ നേതാവായ മുഹമ്മദ് ഈ സ്ഥാനത്ത് തൂക്കുമരത്തിൽ കയറ്റപ്പെടുകയാണെങ്കിൽ, ഈ വീട്ടിൽ സൗര്യമായി ഉറങ്ങാനുള്ളതായ ചാൻസ് നിനക്ക് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ അഭിപ്രായം തീർത്തേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എന്റെ വീട്ടിന് സൗര്യമായിരുന്നുകൊണ്ട് എന്റെ നേതാവ് എവിടെയാണെങ്കിലും വിരോധമില്ല, ഇവിടെ വരുന്ന കാര്യം പോകട്ടെ, മദീനയിൽ ജീവിക്കുന്ന വേളയിൽ പോലും അദ്ദേഹത്തിന് ഒരു മുള്ളു തറക്കുക പോലും, ഒരു മുള്ളു തറച്ചു പോവുക എന്നതുപോലും എനിക്ക് സഹിക്ക വയ്യാത്തതായ വേദനയുണ്ടാക്കുന്ന ഒന്നാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞ മറുപടിയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. അത് അബൂ സുഫിയാൻ പറയുകയുണ്ടായി, മുഹമ്മദിന്റെ കൗമ, മുഹമ്മദിന്റെ സമുദായം, മുഹമ്മദിന്റെ സിൽബന്ധികൾ, മുഹമ്മദിന്റെ പിന്നെ അണിനിരക്കുന്ന വിവാദം അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും ആരും സ്നേഹിക്കുന്നതായിട്ട് ഞാനൊരു പ്രജകളെ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല എന്ന് അബൂ സുഫിയാൻ അവിടെ പറഞ്ഞതായിട്ട് മഹാനായ സയ്ദ് ഇബ്നു ദഹിനാർ റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റപ്പെട്ടതായ രംഗത്തെക്കുറിച്ച് ചരിത്രകർത്താക്കൾ എഴുതിയതായിട്ട് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് മരണവേളയിൽ അവസാന നിമിഷത്തിൽ വരേക്കും അവർ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ആര്? നാം ഇവിടെ ചരിത്രം ദശക്കണക്കിൽ വർഷങ്ങൾ, പത്ത് കണക്കിൽ വർഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബാക്കൾ, മഹാത്മാക്കൾ. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ആ മഹാത്മാക്കളുടെ ജീവിതത്തിന്റെ പിന്നെ അണിനിരക്കണമെന്ന് പറയുന്ന നാം ഒരു കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവഗണിക്കാറില്ല. ഒരു കൊല്ലത്തിൽ ഒരു ദിവസമോ ഒരു മാസമോ അല്ല നബിയെ സ്നേഹിക്കേണ്ടത്, നബിയുടെ സ്തുതികീർത്തനം ചെയ്യേണ്ടത് പിന്നെയോ ജീവിതം മുഴുവനും ആണ് എന്ന തത്വമാണ് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനുള്ളത്. ആ തത്വമാണ് നാമും പറയാറ് പറയുന്നതും. എന്നാൽ ഈ സ്നേഹമെന്ന് പറയുന്നത് പ്രകടിപ്പിക്കേണ്ടത് ഏത് രൂപത്തിലാണ്? രണ്ടു മൂന്ന് ഇനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതെന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. മുഹമ്മദ് നബിയെ തങ്ങൾ അവരോട് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ, എന്നെ നിങ്ങൾ അനുസരിക്കുക എന്നാൽ, യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹു സ്നേഹിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിലും, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിച്ചവരാവണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതെന്താണ്? നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതരെ അനുസരിക്കലാണ്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, പ്രവർത്തനത്തിലൂടെയല്ലാതെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല, കരകതമാക്കാൻ സാധിക്കുന്നതല്ല, നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല എന്നതായിരുന്നു ഖുർആനിന്റെ ശാസന, എന്നതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷണം നൽകിയതും സഹാബാക്കൾക്ക്. അതെ, ഞാൻ വളരെ ഷോർട്ടാക്കുന്നു, ഞാൻ മുഖവുര അത്യാവശ്യമാണെന്ന് പറഞ്ഞത് പറയാൻ വേണ്ടിയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ മറ്റൊരിടത്ത് പറഞ്ഞതായിട്ട് കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസനതുൽ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലയോ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിങ്ങളുടെ നേതാവിനെ എന്തിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിയോഗിച്ചിട്ട് അയച്ചിട്ടുള്ളത്? ജിബ്രീൽ അദ്ദേഹത്തിന്റെ കൂടെ, അള്ളാഹുന്റെ കമ്പിയില്ലാ കമ്പി ബന്ധം അദ്ദേഹത്തിന്റെ കൂടെ, അള്ളാഹുന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ കൂടെ, അള്ളാഹുന്റെ കൂവത്താകുന്ന പ്രത്യേക അള്ളാഹുന്റെ ആനുകൂല്യം എല്ലാം ശക്തിയിലൂടെയാണെങ്കിൽ, ആ ഇത് മറ്റേത് സൈന്യത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ രൂപത്തിലെല്ലാം നിങ്ങളുടെ നേതാവാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എന്തിനാണ് നിയോഗിച്ചത്? അദ്ദേഹത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടാവാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിനോടുള്ളതായ സ്നേഹത്തെ മുസ്ലിം ലോകമേ നിങ്ങൾ പ്രകടമാക്കേണ്ടത് പ്രവർത്തനത്തിലൂടെയാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിക്കുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. പരലോകത്തിലേക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പോയി അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും, പരലോക വിജയം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അത് വെറും മൗലൂദോദിയാലോ അല്ലെങ്കിൽ ജന്മദിനം കൊണ്ടാടിയാലോ മരണദിനം കൊണ്ടാടിയാലോ പാടി നടന്നാലോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്തതിന്റെ ശേഷം തന്നെ കുടിയനായി പിടിയനായി ഇടിയനായി തോന്നിവാസിയായി അക്രമിയായി അനീതി നടത്തിയിട്ട് എല്ലാം ചെയ്തിട്ട് സ്നേഹത്തിലൂടെ മാത്രം സ്വർഗത്തിലേക്ക് ചെല്ലാമെന്ന് തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധാരണ മുസ്ലിം ലോകമേ എന്റെ അടിമകളെ നിങ്ങൾ നിന്നിട്ട് നീക്കം ചെയ്യേണ്ടതാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് പല ലോകത്തിൽ വരണമെങ്കിൽ വിജയിക്കണമെങ്കിൽ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? ലഖദ് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾ മാതൃക കൈക്കൊള്ളേണ്ടതാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് സ്നേഹിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ മാതൃക കൈകൊണ്ടിട്ട് സ്നേഹിക്കാൻ വേണ്ടിയാണ്. മാതൃകാ പുരുഷനായിട്ടാണ് അദ്ദേഹം ഇവിടെ അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അപ്പോൾ നാം അല്ലാഹു റസൂലിനെ സ്നേഹിക്കുക എന്നത് സ്ഥാപിക്കുക പ്രവർത്തനത്തിലൂടെയാണ് എന്നത് നാം പലപ്പോഴും കേൾക്കാറുള്ളതായ പദ്യമാണ്, കവികൾ പണ്ട് തന്നെ പാടിയതുമാണ്, സാഹിത്യകാരന്മാർ. ആരെങ്കിലും എന്തെങ്കിലും ഒരു വാദം വാദിക്കുന്നുണ്ടെങ്കിൽ ആ വാദിക്കുന്നതായ വാദം അല്ലെങ്കിൽ തത്വം ക്ലിയറാണെങ്കിൽ അത് ശരിയാണെങ്കിൽ അതിനെന്ത് വേണം? അദ്ദേഹം തെളിവ് നിരത്തിവെക്കണം. തെളിവില്ലാതെ വാദിക്കുന്ന വാദങ്ങളെല്ലാം അസ്ഥാനത്താണ്, കളവാണ്, തള്ളപ്പെടേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദീവാനാണെന്ന് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്നതായ 5 റിയാലോ 6 റിയാലോ കൊടുത്താൽ പട്ടണത്തിൽ കിട്ടുന്നതായ പുസ്തകത്തിൽ നേരത്തെ നിങ്ങൾ കേട്ട പദ്യവും ഇപ്പോൾ കേൾക്കുന്ന പദ്യവും അതേ ദീവാനിൽ തന്നെ കാണാം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനോട് നീ മാറുകാട്ടി ജീവിക്കുകയാണോ? നീ അള്ളാഹുവിന് സ്നേഹമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ബുദ്ധിയുള്ളവർ അംഗീകരിക്കാത്തതായ, ആരും അംഗീകരിക്കാത്തതായ സത്വമാണ്. അത് ഖിയാസിനോട് ചോദിച്ചതല്ല, ഖിയാസും മഹാൽ ഫാരിഖാണ്, മഹാലാണ്, സംഭവിക്കാൻ പാടുള്ളതല്ല. സ്നേഹം ഉണ്ട് അള്ളാഹുവിനോട് എങ്കിൽ അള്ളാഹുവിനോടുള്ളതായ ആ സ്നേഹം പ്രവർത്തനത്തിലൂടെ, നമസ്കരിക്കാതെ, സ്വഹി നമസ്കരിക്കാൻ ഉണരാതെ, അള്ളാഹുടെ സ്നേഹമുണ്ട്, അവലിയാക്കന്മാരുടെ സ്നേഹമുണ്ട്, മൈദീ ശേഖന്മാരുടെ സ്നേഹമുണ്ട്, ഫലമില്ല. അള്ളാഹിന്റെ ശത്രുവാണ്, അവലിയാക്കന്മാരുടെ ശത്രുവാണ്, മൈദീ ശേഖന്റെ ശത്രുവാണ്, എല്ലാ മഹാത്മാക്കളുടെ ഒരു ശത്രുവാണ്. എപ്പോൾ അവർ ജീവിച്ച ജീവിതം, ആര്? അള്ളാഹുവിന്റെ അടിമകൾ ജീവിച്ച ജീവിതം, അഥവാ ഔലിയാക്കന്മാർ, സാലിഹീങ്ങൾ, മഹാത്മാക്കൾ, അമ്പിയാക്കന്മാർ ജീവിച്ച ജീവിതം നാം ഉൾക്കൊള്ളുവാൻ, പ്രവർത്തനത്തിലൂടെ ഉൾക്കൊള്ളുവാൻ തയ്യാറില്ലെങ്കിൽ എന്നത് ഖുർആന്റെ ശാസനയാണ്. അത് നീക്കം ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിനെ തകർത്തേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അബൂഹുറൈറയ്ക്ക് അടി കൊണ്ടത് അല്ലേ? ഓർക്കുന്നില്ല അബൂഹുറൈറയ്ക്ക് അടി കൊണ്ട സംഭവം? മറന്നുപോയോ? മദീനത്തെ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് അടി കൊണ്ടത്, ഒരു തോട്ടത്തിൽ വെച്ചിട്ട്. എന്താണ് സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടന്നുള്ള ഹദീസ് കേട്ടപ്പോൾ റസൂലുള്ളാഹി ചെരുപ്പും കൊണ്ട് മുമ്പിൽ നടന്നു. എന്തിനാണ്? കണ്ടവരൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് എന്തിനാണ്? റസൂലുള്ളാഹി അടുക്കൽ നിന്ന് വരിക എന്നതിലേക്കുള്ള തെളിവിന് വേണ്ടിയിട്ടാണ്. സംഭവം എവിടെയാണ്? സഹൽ ബുഖാരിയിൽ. സഹൽ ബുഖാരിയിലാണ് സംഭവം. ആ അബൂഹുറൈറ ആദ്യം കണ്ടത് ആരായിരുന്നു? സറി, നിങ്ങൾക്കൊക്കെ മനപ്പാടുള്ള സംഭവമാണ്. ഉമർ ഉൽ ഖത്താബ് പറയേണ്ടതില്ല. ഉമർ ഉൽ ഖത്താബിനെ കണ്ടത് പാവത്തിന്റെ ഗതികേടാരുടെ? അബൂഹുറൈറയുടെ. ഉമർ കണ്ട ഉടനെ എന്താ എനിക്ക്? ആരെങ്കിലും ആയിരാ അല്ല പറഞ്ഞാൽ സ്വർഗത്തിൽ എന്ന് പറഞ്ഞപ്പോ കൊടുത്തടി, നെഞ്ചത്തേക്കാണ് അടി. ഉമറിന്റെ അടി കൊള്ളാൻ അയാൾക്ക് സാധിക്കില്ലായിരുന്നു. അയാൾ അത്ര ശാരീരിക ശേഷി ഉള്ള മനുഷ്യരല്ല. ദോസ് കുടുംബത്തിൽപ്പെട്ട യമൻകാരനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നട്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായ സഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇവിടെ മദീനയിലുള്ളതായ മുക്കിലും മസ്ജിദ് നബിയുടെ മുക്കിലും മൂലയിലും ചടഞ്ഞു കൂടിയിട്ട് ഇരുന്നിട്ട് ഹദീസ് ബൈഹാസാക്കുക അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അത്രയും കൂടുതൽ ഹദീസ് അദ്ദേഹത്തിന് ശേഖരിക്കാൻ സാധിച്ചതെന്നല്ലാതെ ഓറിയന്റലിസ്റ്റുകാർ പറയും പോലെ, മോഡേണിസ്റ്റുകാർ പറയും പോലെ, ഇസ്ലാം മോഡേൺ എന്താണ് മോഡേൺ ഏജ് സൊസൈറ്റിക്കാർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് മാത്രം എങ്ങനെയാണ് കുറച്ച് ഹദീസ് കൂടുതൽ കിട്ടിപ്പോയത്, മറ്റുള്ളവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പാടി പാടാറുണ്ട്. അതൊന്നും ശരിയല്ല. അത് ഒറിജിനൽ ഹുലുസ്സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ പെട്ടതും അല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ മഹാൻ അവിടെ എഴുതിക്കൊണ്ടത് എന്തുകൊണ്ടാണ്? പ്രവർത്തിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാലി നടന്നാ ഫലമില്ല എന്ന തത്വമാണ് ഇസ്ലാമിന്റെ തത്വം. ആ തത്വമാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ജീവിച്ചതായ എല്ലാ നബിമാരുടെ തത്വവും അതാണ് എന്ന് ഉമറിനറിയാം. ആ തത്വത്തിന് വിരുദ്ധമുള്ളത് മുഹമ്മദ് നബി പറയുകയില്ല എന്നതും അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നിഴലായി ജീവിക്കുന്ന ഉമർ എന്നറിയാം. അതുകൊണ്ടാണ് ഉമർ അടി കൊടുത്തത്. അവിടെ തിരുത്തപ്പെട്ടു, വിശദീകരിക്കപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വാക്ക് പറഞ്ഞതിന്റെ അർത്ഥം ആ അല്ലാഹുവിന് മാത്രമേ അവൻ ജീവിക്കാവൂ, അവന്റെ ആരാധന മുഴുവനും അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ, അല്ലാഹു സുബ്ഹാനഹു വതാലയ്ക്ക് ആരാധിച്ചിട്ട് തന്നെ ജീവിക്കണം എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് സ്ഥാപിച്ചവനാവുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ പടുകള്ളനാണ്. അവൻ പറഞ്ഞ വാക്ക് കാസർകോട് ഭാഷയിൽ പറഞ്ഞാൽ ബാക്ക് ബൈത്താന്റെയും കോലം ഷെയ്ത്താന്റെയും എന്ന. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നു, ലൗകാന ഹബ്ബുക സാദിഖൻ ലാ താതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, നീ അല്ലാഹു റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ നീ സത്യവാനാണെങ്കിൽ അതാത്തഹു മുഹമ്മദ് നബിയെ നീ അനുസരിച്ചിരുന്നേനെ. എന്തുകൊണ്ട്? സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് അനുസരിക്കുന്ന ആളാണ് പൊതുവിൽ. സാധാരണ അങ്ങനെയാണല്ലോ അല്ലേ? സാധാരണ മനുഷ്യൻ മനുഷ്യനുമായിട്ട് സാധാരണ കാമുകി കാമുകനുമായുള്ള സ്നേഹം തന്നെ ആ സ്നേഹബന്ധത്തിൽ കളങ്കം വന്ന് പോകാതിരിക്കാൻ വേണ്ടി എത്ര വലിയ അനുസരണക്കെ ഉണ്ടാവാറുണ്ട്. എത്രത്തോളം ചുരുക്കിന്റെ വീടുകൾ വരേക്കും കാമുകിമാരോട് കാമുകന്മാര് പറഞ്ഞതായ പാട്ട് കച്ചേരികൾ കേട്ടിട്ട് ഇരുമരാഗങ്ങൾ കഴുതരാഗങ്ങൾ മുസ്ലിങ്ങൾക്കൊക്കെ പാടിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. എന്താ? നീ ഇല്ലെങ്കിൽ ലോകമില്ല, നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീ ഇല്ലെങ്കിൽ ജീവനില്ല, നീയാണ് ലോകത്തിൽ വല്ലതുമുണ്ടെങ്കിൽ എനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്. തകർത്തു നഹീത്തോ കുശിബി നഹി എന്നാണ്. അഥവാ നീ ഇല്ലെങ്കിൽ എടി ഒന്നും തന്നെ ഇല്ല എന്ന്. അതൊക്കെ ഫിർക്കിന്റെ കുബ്രിയത്തിന്റെ വേഴ്സുകൾ പാട്ടായിട്ട് ഇങ്ങനെ പാടി നടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന തത്വം മനസ്സിലാക്കാൻ പ്രയാസമില്ല. സ്നേഹിക്കപ്പെടുന്ന ആളോട് സ്നേഹിക്കുന്ന ആളനുസരിക്കണം എന്നത് അറിയില്ലടോ. പിന്നെങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിനക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മുഹമ്മദ് നബി നമസ്കരിച്ചതുപോലെ സ്നേഹം നമസ്കരിക്കുകയില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഫർദ് ധരിച്ചതുപോലെ നിന്റെ ഭാര്യ ഫർദ് ധരിക്കുകയില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ സ്ത്രീകളല്ലേ? നിന്റെ ഉമ്മ പങ്ങന്മാർക്ക് അവർ മാതൃകയില്ല. പാട്ടും പാടും, പക്ഷേ നടപ്പിൽ നമ്മളെ കിട്ടൂല. പാട്ടൊക്കെ പാടും, അത് റബീഉൽ അവ്വൽ മാസത്തിൽ പാടുന്ന പാട്ടിനുള്ള രസം എത്ര നല്ല രസമാണ്. മ്യൂസിക്കും ഹാർമോണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വഹാസങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടൽ. നിങ്ങളുടെ നാട്ടിലല്ലാട്ട, ഞങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളുടെ നാട്ടെ കുറിച്ച് എനിക്കറിയില്ല. അള്ളാഹു അലം. അള്ളാഹു മുസ്ലിം ലോകത്തിനെ എല്ലാം ഹിദായത്തിലാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനുള്ള ഭാഗ്യം അവർക്ക് നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ബഹുമാനികളെ, അപ്പോൾ നൂറുകണക്കിൽ ഖുർആനിന്റെ ആയത്തുകൾ, ആയിരക്കണക്കിൽ അല്ലാഹു റസൂലിന്റെ ഹദീസുകൾ സ്ഥാപിക്കുന്നത് മുസ്ലിം ലോകമേ നിങ്ങൾ പ്രവർത്തിക്കേണ്ടവരാണ് എന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒറ്റത്തെറ്റിയായിട്ട് ഏതെങ്കിലും ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മഹാത്മാക്കളെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് കണ്ടാൽ എന്താണ് ബുദ്ധിജീവികൾ ചെയ്യേണ്ടത്? എന്താണ് ഇമാം നിങ്ങൾ ചെയ്തത്? എന്താണ് താബിഈങ്ങൾ ചെയ്തത്? എന്താണ് അവർക്ക് മുമ്പ് സഹാബാക്കൾ ചെയ്തത്? പരസ്പര വിരുദ്ധമാവാൻ പാടുള്ളതല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ. അപ്പോൾ എന്താണ് വേണ്ടത്? ആയിരക്കണക്കിൽ ഹദീസുകൾ പറയുന്നത് പ്രവർത്തിക്കാതെ സ്വർഗമില്ല എന്നാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ഹദീസിൽ പറയുന്നുണ്ട് സ്നേഹിച്ചാലും സ്വർഗം കിട്ടുമെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്നേഹിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഹദീസിനെ നാം പഠിക്കേണ്ടതാണ്. ഒന്നിരിക്കലോ ആ ഹദീസിന്റെ അർത്ഥം സ്നേഹിക്കുക എന്നതിന്റെ കൂടെ ആയിരക്കണക്കിൽ ഹദീസിൽ വന്ന പ്രവർത്തനം വേണം. പ്രവർത്തനത്തോടുകൂടി സ്നേഹിക്കണം എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് വെക്കണം. അഥവാ അതിന്റെ പേരാണ് അറബി ഭാഷയിൽ ജംഅ് ചെയ്യുക എന്നത്. അല്ലെങ്കിൽ മറ്റു ആയിരക്കണക്കിൽ ഹദീസിനെ ഈ ഹദീസിനേക്കാളും തർജ്ജിഹാക്കിയിട്ട് അതാണ് സഹിഹായത്, ഇത് സഹീഫാണെന്ന് പറഞ്ഞിട്ട് തള്ളേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നാം ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ ജീവിച്ച് കാണിച്ചതായ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ജമാഅത്ത് ഉണ്ടല്ലോ, അവരാരാണ്? സഹാബാക്കൾ. ആ സഹാബാക്കളായ മഹാത്മാക്കൾ, ആ സഹാബാക്കളായ മഹാത്മാക്കൾ ജീവിച്ചതായ ജീവിതത്തിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ട് കൊല്ലത്തോട് കൊല്ലം 11 മാസമോ അല്ലെങ്കിൽ 12 മാസമോ വേണ്ടതെല്ലാം ചെയ്തിട്ട് ഒരു വർഷത്തിന് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ വല്ല ആടുകളോ പശുക്കളോ വളർത്തിട്ടോ അല്ലെങ്കിൽ കൊപ്പര വിതരണം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചില്ലറ ക്ഷീരണികൾ നടത്തിയിട്ടോ എനിക്ക് സ്വർഗം കിട്ടുമെന്നതായ സമ്പ്രദായം ഉണ്ടായതായ 200,000 വരുന്ന സഹാബാക്കൾ നിട്ട് ഒരു വ്യക്തിയെ ഒരു മഖ്ലൂഖ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നതല്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർ പ്രവർത്തനത്തിലൂടെയാണ് നബിയോടുള്ളതായ സ്നേഹത്തെ സ്ഥാപിച്ചിരുന്നത് എന്നത്. പിന്നെ നബിയോടുള്ളതായ സ്നേഹത്തെ സ്ഥാപിക്കാനുള്ളതായ രണ്ടാമത്തെ മാർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയലാണ്. അതാണ് ഒരു വർഷവും 4 മാസവുമായിട്ട് നാം ഇവിടെ ഈ വിഷയം തുടങ്ങിയിട മുതൽ പറഞ്ഞു വരുന്നത്. അവിടുന്ന് ഇന്ത്യയിലുള്ളതായ മതങ്ങളിലേക്ക് നാം പോയി ആ മതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ച് ബുദ്ധ മതസ്ഥരെന്ത് പറയുന്നു, ജൈന മതസ്ഥരെന്ത് പറയുന്നു, ഹിന്ദു മതക്കാരെന്ത് പറയുന്നു, ക്രിസ്ത്യാനികൾ എന്ത് പറയുന്നു, ജൂതന്മാരെന്ത് പറയുന്നു, എല്ലാം നാം ഇവിടെ ഡസൻ കണക്കിൽ ക്ലാസുകളിലൂടെ പറഞ്ഞു പറഞ്ഞു. അള്ളാഹു റസൂലിന്റെ വരവിനെ കുറിച്ച് അവരെല്ലാം പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതായ വാർത്തകളെ കുറിച്ച് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹകളെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അടുക്കണമെന്ന നിയത്തോടു കൂടി, അത് തക്കറുബായി ഉപയോഗിക്കണമെന്ന നിയത്തോടു കൂടി തന്നെ നാം ഇവിടെ വർഷങ്ങളായി പറഞ്ഞു വരുന്നത്. പക്ഷേ നാം പറയുന്നത് ഫലമുള്ള പറച്ചലാണ്. പക്ഷേ മറ്റൊരു വിഭാഗമുണ്ടല്ലോ, അതാരാണ്? നബിയുടെ മേലിൽ ഞങ്ങൾക്ക് ഓതണം മൗലൂദ് എന്ന് പറയുന്ന വിഭാഗം ഫലമുള്ള രൂപത്തിലല്ല. അവർക്ക് ഫലമുണ്ടാവൽ പള്ളക്ക് മാത്രമാണ്, ഹൃദയത്തിൽ ഫലമുണ്ടാവൽ പ്രയാസമാണ്. എന്തുകൊണ്ട്? ഓതുന്ന ആൾക്കും ഓദിക്കുന്ന ആൾക്കും എന്താണ് അവിടെ പറയുന്നത് എന്നത് അറിയുകയില്ല. മാതൃഭാഷയിലല്ലല്ലോ ഓതുന്നത്, അറിയാത്ത ഭാഷയിൽ ഇരുന്നിട്ട് ഒരു ചടങ്ങ് നിർവഹിക്കുക എന്ന രൂപത്തിൽ മാത്രം ഓതപ്പെടുന്നു. അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്നതായ സദസ്സിൽ സ്ഥിരമായിട്ട് വരുന്നതായ മെമ്പർമാരായ നിങ്ങൾ നിന്നിട്ട് ഇവിടെ 5 കൊല്ലവും 7 കൊല്ലവും 10 കൊല്ലവും ചിലവർ 3 കൊല്ലവും 2 കൊല്ലവും സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവരായ മഹാത്മാക്കളായ നിങ്ങളോട് പലരോടും പലർക്കും അറിയാത്തതായ ഇമാമിങ്ങളുടെ പേര്, പലർക്കും അറിയാത്തതായ സഹാബാക്കളുടെ പേര്, പലർക്കും അറിയാത്തതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയിലുള്ളതായ ഒളിഞ്ഞൊളിഞ്ഞു കിടക്കുന്നതായ സംഭവങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ഡസൻ കണക്കിൽ പേര് നിങ്ങൾ നിന്നിട്ട് ശബ്ദം പൊക്കി പറയുകയാണ് മറുപടി. എന്തുകൊണ്ട്? നിങ്ങൾ അറിയുന്ന ഭാഷയിൽ കൊല്ലക്കണക്കിൽ അല്ലെങ്കിൽ മാസങ്ങൾ കേട്ടത് കൊണ്ട് തന്നെയല്ലേ ഇത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ മദഹ് പറയണം, ഈ രൂപത്തിലേ നമുക്ക് പരത്തിലും നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ എന്നതാണ് നാം പറയുന്നത് എന്നല്ലാതെ റസൂലിന്റെ മദഹ് പറയണ്ട എന്നോ പറയുന്നവർ അവഗണിക്കുകയോ നാം ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. വല്ലവരും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ പെട്ടാളും അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് മുസ്ലിങ്ങൾ സലഫ് സാലിഹീങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ മുബ്തദിഈങ്ങൾ ചെല്ലുന്നത് പോലെ നാം ചെല്ലുകയില്ല, പറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, നമുക്ക് പരിചയമുണ്ടല്ലോ, കുല്ലൻ നഖ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക കുല്ലൻ നഖ്സു അലൈക മിൻ അംബാഇ റുസുലി. മുഹമ്മദ് നബിയേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, മുസ്ലിം ലോകമേ, മനുഷ്യരാശിയേ, നിങ്ങൾക്ക് ഈ ഖുർആനിലൂടെ കഴിഞ്ഞുപോയ നബിമാരുടെ ഹിസ്റ്ററികളെയാണ് ഞാൻ ഓതിത്തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാത്മാക്കളുടെ ഹിസ്റ്ററികളെ ഓതിത്തരികയാണ്. എന്തിനാണ് നിങ്ങൾ മുസ്ലിം ലോകമേ മഹാത്മാക്കളുടെ ഹിസ്റ്ററി നിങ്ങൾ ഓതേണ്ടത്, പഠിക്കേണ്ടത്, കേൾക്കേണ്ടത്, അവരുടെ മദഹ് പറയേണ്ടത്? മാനുസബ്ബിതു ബിഹി ഫുആദക, അത് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനെന്ന് വെറൂനി പിടിച്ച കാങ്കച്ചിട്ട് ഉറപ്പിക്കപ്പെട്ട ഈമാനാക്കാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കണം. നബിയുടെ കഥ കേട്ടാൽ, നബിയുടെ ഇച്ചിരി കേട്ടാൽ, നബി കല്ലേറ് കൊണ്ടുവന്ന് കേട്ടാൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ കല്ലേറ് കൊള്ളാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് മലിന വസ്തുക്കൾ എറിയപ്പെട്ടെന്ന് കേട്ടാൽ ഞാനും അതിന് തയ്യാറാണ്. നബിയുടെ പരിസരത്തുള്ള സഹാബാക്കൾ നബിക്ക് വേണ്ടി മരിച്ചെന്ന് കേട്ടാൽ ഞാനും അതിന് തയ്യാറാണ്. ഇങ്ങനെയുള്ളതായ ഈമാനികാവേശം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് എന്റെ അടിമകളെ, മുൻഗാമികളായ നബിമാരുടെ ഹിസ്റ്ററികളെ ഞാൻ നിങ്ങളിലേക്ക് വിവരിച്ചു തരുന്നത്. ആര് പറയാണിത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വാക്കാണ്. നിങ്ങൾ ഈ കേട്ടത് സൂറത്ത് ഹൂദിൽ 120-ാമത്തെ ആയത്താണിത്. എന്നാൽ പക്ഷേ നിബന്ധന അനുസരിച്ചിട്ട് മാത്രമേ സ്നേഹിക്കാവൂ എന്നത് സലഫ് സാലിഹീങ്ങളുടെയും ഖുർആന്റെ ശാസന, ഹദീസിന്റെ ശാസന, സഹാബാക്കളുടെ പ്രവർത്തനം കുറിച്ചത് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഉൾക്കൊണ്ട തത്വം അതാണ്. സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അള്ളാഹു തന്ന ലിമിറ്റ് അനുസരിച്ചിട്ട് സ്നേഹിക്കണം. ലിമിറ്റ് വിട്ടുകടക്കാൻ പാടുള്ളതല്ല. അതാര് പറയുന്നു? അത് പറയുന്നത് കേൾക്കാനാണ് ഈ കുറച്ച് കയ്പുള്ള യാഥാർത്ഥ്യം. എല്ലാവർക്കും പിടിക്കൂല, നിങ്ങളെ കുറിച്ചല്ല കേട്ടാ, ചിലർക്കൊന്നും അത് പറഞ്ഞാൽ പിടിക്കൂല. എങ്ങനെയും പറഞ്ഞോളി, എന്തും പറഞ്ഞോളി, റസൂലിനെ കുറിച്ചാണ്, ആ എന്തും പറഞ്ഞോളി എന്ന് തന്നെ പാട്ട് പാടും. അങ്ങനെ പറയും, എന്തും പറയാൻ പറ്റൂല. പിന്നെയോ പറയേണ്ടത്, നാം എന്തും പറയേണ്ടവരല്ല. നമുക്കിവിടെ ഒരു ഭരണഘടനയുണ്ട്, ഒരു ജീവിത പദ്ധതിയുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു മൂലാധാരമുണ്ട്. ഈ മൂലാധാരമനുസരിച്ചിട്ടും ഈ മൂലാധാരത്തിന്റെ വിശദീകരണം നൽകിയതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനം അനുസരിച്ചിട്ടും മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹിക്കലാവട്ടെ, പ്രേമിക്കലാവട്ടെ, ബന്ധം പുലർത്തലാവട്ടെ, ആരാധിക്കലാവട്ടെ, എന്തായിരുന്നാലും വിരോധമില്ല. അതനുസരിച്ചിട്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി പരിശോധിക്കാം. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പലപ്പോഴും കേട്ട് പരിചയമുള്ള ഹദീസാണ്. ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി പറയുന്നു, ലാ തഖറൂനീ കമാ അത്റത്തു നസാറാ ഈസാ ബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം അഥവാ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ അവരുടെ ഭാഷയിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ അമിതമായി ബഹുമാനിച്ചതുപോലെ എന്റെ ഉമ്മത്തികളെ എന്നെ നിങ്ങൾ അമിതമായി ബഹുമാനിച്ചു പോകരുത്. അവരെന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ, ഈസ നബി അലൈഹി സ്വലാമിനെ അവരെന്ത് ചെയ്തു? വിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പ്രശ്ന പരിഹാരം ഈസയിലൂടെയാക്കി മാറ്റി. ഈസയ്ക്ക് വേണ്ടിയും മറിയമിന് വേണ്ടിയിട്ടും അവർ അർത്ഥം കൊടുത്തു. ഞാനിവിടെ പറഞ്ഞിരുന്നു, ഈജിപ്തിലുള്ളതായ ഒരു വലിയ ചർച്ചിൽ പ്രവർത്തിക്കുന്നതായ പാതിരി ഇസ്ഹാഖ് എന്ന പേര് വെച്ചിട്ട് മുസ്ലിമായി വന്ന് സൗദി അറേബ്യയിലുള്ളതായ മിക്ക നാദികളിലൊക്കെ പ്രസംഗം നടത്തിയിട്ട് അദ്ദേഹം മാർപ്പാപ്പയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതായ പിളിച്ച മനുഷ്യനാണ് പെട്ടെന്ന് മുസ്ലിമാകുന്നത്. എന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിൽ പെട്ടതായിരുന്നു. അദ്ദേഹം ഇവിടെ വെച്ചിട്ടും റിയാദിൽ വെച്ചിട്ടും ജിദ്ദയിൽ വെച്ചിട്ടും നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയായ കാലത്ത് തന്നെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമായിരുന്നു. എന്ത്, മുസ്ലിങ്ങൾ എന്നിട്ട് ഒരു സ്ത്രീ ഒരവസരത്തിൽ മൂപ്പൻ അവിടെ ചർച്ചിലിരിക്കുന്ന സമയത്ത് പാതിരിയുടെ അടുക്കിലേക്ക് ഒരു ആടുമായിട്ട് തള്ള വന്നു എന്നാണ്. എന്നിട്ട് ആ തള്ള പറഞ്ഞത് എന്തായിരുന്നു? മൂപ്പൻ പറയുന്നു, മൂപ്പന്റെ കേസറ്റിൽ എന്റെ ടൗണിൽ കിട്ടാം. എന്താണ് ആ തള്ള പറഞ്ഞത്? അവളൊരു മുസ്ലിം സ്ത്രീയാണ്, ഞാൻ എന്റെ ജീവിതം മുഴുവനും ബദലി എന്ന് പറയുന്ന ശേഖന്റെ കബറിലേക്കും സിറ്റ് സൈനബ് എന്ന് പറയുന്നതായ ശേഖത്തിന്റെ കബറിലേക്കും ഈജിപ്തിലുള്ളതായ മിക്ക കബറുകളിലേക്കും പോയിട്ട് എനിക്കൊരു കുട്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല. അവസാനം നിങ്ങളുടെ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരു ആടറക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ട് ആ ആട് നിങ്ങളുടെ ചർച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് നേർച്ചയാക്കി അത് വീട്ടണമെന്ന് ഞാൻ നിയത് ചെയ്തപ്പോഴാണ് കുട്ടിയെ കിട്ടിയത് എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇതാ എന്റെ നേരത്തെ ഞാൻ വീടാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ചർച്ചിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ വന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയെന്നാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ കുൽഹുവുള്ള ഓതാൻ ആരംഭിച്ച കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണെന്നും ഈസ നബി അലൈഹി സ്സലാം ശിഷ്യയാണ്, ശിഷ്യാവല്ല, ദൈവമല്ല എന്ന് പഠിച്ചു വരുന്ന സമയമായിരുന്നു എന്നാണ്. അപ്പോൾ ആ മുസ്ലിങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ അന്ധവിശ്വാസം പേറി നടക്കുന്ന വിഭാഗമായി പോയിരിക്കുകയാണ്. മുസ്ലിങ്ങളാണെന്ന് പറയുന്ന വിഭാഗം എന്തുകൊണ്ട് സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കാൻ പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും? അതുകൊണ്ട് നാം പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതാല വെച്ച ലിമിറ്റ് അനുസരിച്ചിട്ടായിരിക്കണം സ്നേഹിക്കേണ്ടത്. അല്ലാഹു പറയുന്ന ഖുർആനിൽ ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله جنن البشاء ورباغ من دا الله واللا تبري അള്ളാന്റെ കൂടെ അവർ ചെർക്ക് വെക്കുന്നു സ്നേഹത്തിൽ. ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ചെർക്ക് വെക്കുന്നു എന്നല്ല ഈ ആയത്തിൽ പറഞ്ഞത്. സ്നേഹിക്കുന്നതിൽ അവരെന്ത് ചെയ്യുന്നു? ചെർക്ക് വെക്കുന്നു. എങ്ങനെയാണ്? ഹിബ്ബൂനഹും, അള്ളാഹു അല്ലാത്തവർ അവർ സ്നേഹിക്കുന്നു. കഹബ്ബില്ല, അള്ളാഹനെ സ്നേഹിക്കുമ്പോലെ സ്നേഹിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹിനെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. പക്ഷെ അള്ളാഹനെ സ്നേഹിക്കുമ്പോലെ റസൂലിനെ സ്നേഹിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നത് ആരാധന എന്ന രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് റസൂലുള്ള ആരാധനയല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ എന്ന നിലക്കാണ് സ്നേഹിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹു നിയോഗിച്ച നമ്മുടെ അനുശേദ നേതാവാണ്, നമ്മുടെ കണ്ണാണ്, കരളാണ്, നമ്മുടെ എല്ലാമാണ്. അവരെ അനുകരിച്ച് അനുസരിച്ചിട്ട് ജീവിക്കാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയുമില്ല. അങ്ങനെയുള്ള അനുശേദ നേതാവ് എന്ന രൂപത്തിലല്ലാതെ, ആരാധ്യ വസ്തു എന്ന രൂപത്തിലല്ല, രോഗം മാറ്റുന്ന ആളാണെന്ന രൂപത്തിലല്ല, ഷഫാഅത്ത് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചോദിക്കാൻ പാടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നേരിട്ട് ഷഫാഅത്തിന് ചോദിക്കുമ്പോൾ എന്താകുന്നു? അള്ളാഹുവിനോട് ചോദിക്കുന്നത് റസൂലിനോട് ചോദിച്ചാളായി മാറുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ആ സ്പെഷ്യൽ അധികാരത്തിൽ മറ്റുള്ളവരെ നാം ചെറുക്കി വെച്ചവരായി മാറുന്നു. നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നതിന് അള്ളാഹു നൽകിയ ആ ലിമിറ്റ് വിട്ടുകിടക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നാം അപകടത്തിൽപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ നബിയുടെ സ്നേഹം സ്ഥാപിക്കൽ പ്രവർത്തനത്തിലൂടെയാണ്, നബിയുടെ മദഹകൾ പറയലിലൂടെയാണ്, സ്തുതികീർത്തനങ്ങൾ പറയലിലൂടെയാണ്. ആ സ്തുതികീർത്തനത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ അതിലൂടെ ഫലം കിട്ടണം, അത് തിച്ചാക്കാൻ സാധിക്കണം. ആ രൂപത്തിൽ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് അള്ളാഹു റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്. പക്ഷേ അള്ളാഹു റസൂലിനെ സ്നേഹിക്കൽ അള്ളാഹിനെ സ്നേഹിക്കും പോലെ ആവാൻ പാടുള്ളതല്ല എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹിനെ സ്നേഹിക്കുന്ന സ്നേഹം എന്താണ്? ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അള്ളാഹുവിലേക്ക് വേണ്ടി ഏറ്റവും മറിഞ്ഞുകൊണ്ട് ആരാധനയുടെ ദിന്യതയുടെ ദുല്ലന്റെ അച്ചത്തേക്കുള്ള സ്നേഹമാണ്. ആ സ്നേഹമല്ല ശക്തികളെ സ്നേഹിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയാണെന്നത് പറയാൻ ചിലവർക്കൊക്കെ പ്രയാസമാണ്. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈയിടെ നമ്മുടെ മുമ്പിൽ ഒരു കേസറ്റ് വന്നു, റസൂൽ അടിമയാണെന്ന് പറഞ്ഞിട്ട്, റസൂൽ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ചിലവർ തരം താഴ്ത്തിക്കളയുകയാണെന്ന് ആണ് കേസറ്റിന് ഉടമ പറയുന്നത്. സുഹൃത്തുക്കളെ, എവിടേക്കെത്തി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആനിലെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ച് നോക്കിയാൽ എത്ര പ്രാവശ്യമാണ് അടിമ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ പറയുന്ന കേസറ്റിന്റെ ഉടനെയോടെ നമുക്ക് ചോദിക്കാനുള്ളത് അടിമ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇവിടെ യജമാനൻ അടിമ രണ്ട് സാധനമേ ഉള്ളൂ. യജമാനൻ അല്ലാഹ്, ചിട്ടികൾ അടിമകൾ അല്ലേ? അപ്പോൾ റസൂല് അടിമ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരെന്ന് പറയേണ്ടി വരും? ഇങ്ങനെ അള്ളാഹുവിന്റെ പേടിലേക്ക് റസൂലിന്റെ പൊക്കൽ വരേക്കും അമിതമായ ബഹുമാനം, അല്ലെങ്കിൽ പിന്നെ എവിടെയോ അമിതമായ ബഹുമാനം പാടില്ല എന്നതാണല്ലോ ഇസ്ലാമിൻ ഖുർആന്റെ ശാസന, ഹദീസിന്റെ ശാസന. ഖുർആൻ പറയുന്നു, അഹ്ലുൽ കിതാബികളെ, ഗ്രന്ഥത്തിന്റെ ഉടമകളെ, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അമിതമാക്കി കളയരുത്. അള്ളാഹ് പറയാണിത്, ലാ തഗ്ലു ഫീ ദീനികും, അമിതം പാടുള്ളതല്ല. റസൂൽ പറയുന്നു, ലാ തഗ്ലു കമാ അത്രത്തു നസാറ, ഈസ ബിൻ മറിയം, ഈസ നബി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ അമിതമായി എന്നെ ബഹുമാനിക്കരുത് എന്ന് റസൂൽ പറയുന്ന മറുപടിയിൽ നിന്നിട്ട് ആ കേസറ്റുകാരന്റെ തെറ്റിദ്ധാരണ നീങ്ങും. എന്താ റസൂൽ പിന്നെ പറയുന്നത്? ഇന്നമാ അന അബ്ദുൻ, നിങ്ങൾ കേൾക്കുന്നത് ബുഖാരിന്റെ ഹദീസാണ് കേട്ടാ, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ഫഖുലു, നിങ്ങൾ എന്നെ കുറിച്ച് പറയുക, അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹിന്റെ അടിമ, അള്ളാഹിന്റെ റസൂൽ എന്ന് പറയുക. അള്ളാഹ് റസൂൽ പറയാണ് നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന്. നമ്മൾ പറയാറില്ലേ അച്ഛൻ മുഹമ്മദൻ അബ്ദുഹു റസൂൽ എന്ന് പറയാറില്ലേ? എന്താ അർത്ഥം? അള്ളാഹിന്റെ അടിമ, അള്ളാഹിന്റെ ദൂതൻ. ഇത് പറയുന്നത് ശരിയല്ലാന്നാണ് മദീനത്ത് വരെ പ്രസംഗിച്ചിട്ട് അള്ളാഹ് റസൂൽ അഞ്ചു വിഷമം കൊള്ളുന്ന നാട്ടിലിരുന്നിട്ട് അള്ളാഹ് റസൂൽ റസൂൽ സ്ഥാപിച്ചതായ വിശ്വാസത്തിന്റെ നെഞ്ചത്ത് കടാരി വെച്ച് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. അങ്ങനെയുള്ളവർ അള്ളാഹ് ഹിദായത്തിലാക്കട്ടെ. അള്ളാഹിന്റെ അടിമ, അള്ളാഹിന്റെ റസൂൽ എന്ന് പറയുക. അള്ളാഹ് റസൂൽ പറയാണ് നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന്. നമ്മൾ പറയാറില്ലേ അച്ഛൻ മുഹമ്മദൻ അബ്ദുഹു റസൂൽ എന്ന് പറയാറില്ലേ? എന്താ അർത്ഥം? അള്ളാഹിന്റെ അടിമ, അള്ളാഹിന്റെ ദൂതൻ. ഇത് പറയുന്നത് ശരിയല്ലാന്നാണ് മദീനത്ത് വരെ പ്രസംഗിച്ചിട്ട് അള്ളാഹ് റസൂൽ അഞ്ചു വിഷമം കൊള്ളുന്ന നാട്ടിലിരുന്നിട്ട് അള്ളാഹ് റസൂൽ റസൂൽ സ്ഥാപിച്ചതായ വിശ്വാസത്തിന്റെ നെഞ്ചത്ത് കടാരി വെക്ക് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. അങ്ങനെയുള്ളവർ അള്ളാഹ് ഹിദായത്തിലാക്കട്ടെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ നാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവഗണന വരുന്നില്ല റസൂലിനെ, മറിച്ച് ആ ലിമിറ്റ് അനുസരിച്ചിട്ട് നാം റസൂലിനെ സ്നേഹിച്ചവരായി മാറുന്നു. നമുക്ക് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പാതയിൽ ജീവിക്കാൻ സാധിക്കുന്നു. അല്ലാത്ത പക്ഷം പിന്നെ നമുക്ക് ഗേറ്റ് ഔട്ടായി പോകേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ. എന്നാൽ നാം ഇവിടെ സംസാരിച്ചു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉയർന്ന തറവാട്ടിൽ അള്ളാഹു തെരഞ്ഞെടുത്ത എടുക്കപ്പെട്ട വ്യക്തിയാണ്. റസൂൽ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടു. അള്ളാഹു റസൂൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഇനി ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചിലവരൊക്കെ നബിയുടെ തറവാട്ടിനെ കുറിച്ച് ചെറി പറയുന്നതായിട്ടൊരു വാർത്ത കിട്ടിയപ്പോൾ നബി മറുപടി നൽകുകയുണ്ടായി. മിമ്പറിന്റെ മീതെ കയറിയിട്ടാണ് മറുപടി. എന്താണത്? ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ സൃഷ്ടിച്ചു. ഫജഅലനീ ഫീ ഖൈറി ഖൽഖിഹി, എന്നെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ സൃഷ്ടികൾ എന്നിട്ടാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത്. വജഅലഹും, അവനെ അല്ലാഹു ആക്കി, ഫിർഖത്തൈനി, രണ്ട് ഗ്രൂപ്പാക്കി. ഫജഅലനീ ഫീ ഖൈറി ഫിർഖ, ഏറ്റവും ഉത്തമ ഗ്രൂപ്പിലാണ് എന്നെ അല്ലാഹു പഠിച്ചത്. وخلق القبائل كبيرة فلا قبيلة لا ترواد الى الله سبحانه فجعلني في خير قبيلة اتهم اتهم ترواد الى ان الله سبحانه وجعلهم بيوتا فلا بيوتا الى الله سبحانه وتعالى ان بيوتا غار നമ്മൾ പറയാറില്ല ان بيوتا غار فلا بيوتا غار الى الله سبحانه فجعلني ان الله اكفي في خيرهم بيتا اتهم اتهم بيتന്റെ വീടിന്റെ ഉടമയാക്കി فانا خيركم بيتا നിങ്ങളിൽ ഏറ്റവും നല്ല വീടിന്റെ ഏറ്റവും ഉത്തമ വീടിന്റെ ഉടമ ഞാനാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു പറയുന്നു. അബൂ താലിബ് മുസ്ലിം ആണെങ്കിലും അദ്ദേഹം ഈ തറവാട്ടുകാരനാണല്ലോ, അള്ളാഹു റസൂലിന്റെ തറവാട്ടുകാരനാണല്ലോ, റസൂലിന്റെ അളയപ്പയാണല്ലോ. റസൂൽ മരിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയും ഉമ്മയും വലിയാപ്പയായ അബ്ദുൽ മുത്തലിബും മരിച്ച ശേഷം നാൽപ്പതോളം വർഷങ്ങൾ ജ്യേഷ്ഠന് ജ്യേഷ്ഠൻ, അനുജന് അനുജൻ, താങ്ങ് തണലായി ജീവിച്ച മനുഷ്യനാണല്ലോ ആരെ? അബൂ താലിബ്. പക്ഷേ മുസ്ലിം ആയിട്ടാണ് മരിച്ചത്, അത് വേറെ കാര്യം. അദ്ദേഹം ഒരവസരത്തിൽ തറവാട്ടിനെ കുറിച്ച് അവഗണിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇതജ്തമഅത്തി യൗമൻ ഖുറൈസുൻ ലിമബ്ഖരിൻ ഫഅബ്ദു മനാഫിൻ സിർറുഹാ വസമീമുഹാ فإذا حصلت أشراف عبد منافها ففيها سم أشرافها وقديمها وإن فخرت يوما فإنا محمدا هو المصطفى من سرها وكريمها ആരെങ്കിലും അഭിമാനം പറയുന്നുണ്ടെങ്കിൽ ഖുറൈശികൾക്ക് വല്ല അഭിമാനം പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബനൂ ഹാഷിമാണ് അവരിൽ അഭിമാനം പറയാൻ അർഹർ. കാരണം ഖുറൈശികളിൽ ഏറ്റവും ഉത്തമമായ തറവാട് ഏത് തറവാടാണ്? ബനൂ ഹാഷിം ഗോത്രമാണ്. ആര് പാടുന്നു? പാടുന്നു അബൂ താലിബ് പാടുകയാണ്.
ബനൂ ഹാഷിം ഗോത്രക്കാർക്ക് ആ ഗോത്രക്കാരുടെ അകത്തുപ്പെട്ട വല്ല വ്യക്തിയെക്കുറിച്ചും വല്ല അഭിമാനം പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൂടെയുള്ളതായ യുവാവായ മുഹമ്മദാണ് ഈ തറവാട്ടിന്റെ അഭിമാനം. ആര് പറയുന്നു? അബൂ താലിബ് പറയുന്നു. അതെ, ആ വ്യക്തിയെപ്പോലത്തെ വ്യക്തിത്വത്തെ ആ തറവാട്ടുകാരൻ കണ്ടിട്ടില്ല. ഏതുപോലെ? മക്കാര് കാണാത്തതുപോലെ.
ഖുറൈശികൾ അസകലം ബനൂ ഹാഷിമിനെ തകർക്കാൻ വേണ്ടി, അവരുടെ കയ്യിൽ നിന്നിട്ട് മക്കയുടെ അധികാരം വീണ്ടെടുക്കാൻ വേണ്ടി, മടക്കിയെടുക്കാൻ വേണ്ടി, ദന്തമിന്റെ അധികാരം മടക്കിയെടുക്കാൻ വേണ്ടി, അങ്ങനെ ആ മെയിൻ അധികാരങ്ങളെ മടക്കിയെടുക്കാൻ വേണ്ടി പാടുപെട്ടിട്ട് അവരിൽ നിന്നിട്ട് ബുദ്ധിയിൽ ബുദ്ധി നികച്ചു നിൽക്കുന്ന ആൾക്കാർ വരേക്കും ബനൂ ഹാഷിം ഗോത്രക്കാരുടെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടാണ് മടങ്ങി പോകേണ്ടി വന്നത്. അവരാണ് ബനൂ ഹാഷിം എന്ന് ബനൂ ഹാഷിമിന്റെ മെമ്പർഷിപ്പ് നേടിയതായ അബൂ താലിബ് പാടിയിരുന്നു. എന്നാൽ നിങ്ങൾ ഈ കേട്ടതോടുകൂടി, അല്ലെങ്കിൽ ഈ കേട്ടതായ വാർത്തയിൽ നിന്നിട്ട് അള്ളാഹു റസൂൽ ഉയർന്ന തറവാട്ടിൽപ്പെട്ട ആളാണെന്നുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇതിൽ നിന്നിട്ട് ഒരു കാര്യം നാം അടിവരയിട്ട് മനസ്സിലാക്കണം. എന്താണത്? ചിലപ്പോഴൊക്കെ തൗഹീദ് പ്രചരിപ്പിക്കുന്ന, ഒറിജിനൽ ക്ലിയറായ വിശ്വാസം പ്രചരിപ്പിക്കുന്നതായ സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടോ അറിയാതെയോ കള്ള ഹദീസുകളാണെന്നോ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാണെന്നോ അല്ലെങ്കിൽ വൈഫായ ഹദീസുകളാണെന്നോ തോന്നുന്നതായ ചിലതിനെ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ തള്ളിപ്പറയുമ്പോൾ ഗൗരവത്തോടുകൂടി പ്രശ്നങ്ങൾ ഗൗനിക്കാത്തത് കാരണത്താൽ അത് അങ്ങനെയുള്ളതായ പ്രബോധന ശൈലി പ്രബോധനത്തിന് തന്നെ അത് കോട്ടമായി മാറുന്നു. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഈയിടെ ഒരു കേസറ്റ് കേൾക്കാൻ സാധിച്ചു. എനിക്ക് ആ കേസറ്റിൽ ഒരു വ്യക്തി ഗണ്ണിച്ച് പറയുകയാണ്. ആരെ? അള്ളാഹുവിന്റെ റസൂലിന്റെ തറവാടെല്ലാം വ്യഭിചാരം ചെയ്യപ്പെടാത്ത രൂപത്തിൽ മങ്കൂസ് മൗലൂദുള്ള കാര്യം വേടാണ്. ഫലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത, ഒരിക്കലും അള്ളാഹു റസൂലിന്റെ തറവാട് വ്യഭിചാരമായിട്ട് ബന്ധിച്ചിട്ടേ ഇല്ല. അവരുടെ വാപ്പമാരും ഉമ്മമാരും നീതവരേക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഈ വാക്ക് ശരിയല്ല എന്ന് ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാ തോന്നുന്നത്, ഈ ഗണ്ണിക്കുന്ന വ്യക്തിയിൽ നിന്നിട്ട് മനസ്സിലാകുന്ന വ്യക്തിയുടെ വാക്കിൽ നിന്നിട്ട്. അത് കാരണത്താൽ ഈ ഗണ്ണിക്കുന്ന മനുഷ്യൻ എല്ലാ പ്രസംഗത്തിലും പറയുകയാണ്, ആരാണ് ഈ കൂട്ടരെന്നറിയാമോ? ഈ കൂട്ടര് തൗഹീദും പറഞ്ഞ് നടക്കുന്ന കൂട്ടര്, അവർ അല്ലാഹു റസൂലിന്റെ തറവാട് വ്യഭിചാര തറവാടെന്ന് പറഞ്ഞ കൂട്ടരാണ് എന്നിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കുപ്രചരണം നടത്തുകയാണ്. ഇത് എവിടുന്ന് വന്നെന്നറിയാമോ? ഈ പ്രാസംഗികന്റെ അർഹത കാരണത്താലാണ്. ഏത് പ്രാസംഗികൻ? അള്ളാഹു റസൂലിന്റെ തറവാട് ഇങ്ങനെയാണ് എന്ന് മങ്കൂസ് മൗലൂദിൽ വന്ന വേർഡ് ശരിയല്ല എന്ന് പറഞ്ഞവൻ വേണ്ടതുപോലെ ഗ്രഹിച്ച് പഠനം നടത്തി മനസ്സിലാക്കി വിശദീകരിച്ച് കൊടുക്കാത്തതിലുള്ള ആ ശൈലി, അംഗീകരിച്ച ശൈലിയിലുള്ളതായ തകരാറാണ്. അതുകൊണ്ട് നാം ഈ കേട്ടതായ ഖുർആനിന്റെ വാക്യത്തിൽ നിന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ സഹീൽ ബുഖാരി പോലെ ചെയ്യുന്നതായ വാക്യമുണ്ടല്ലോ, എന്ത്? എല്ലാ കാലഘട്ടത്തിലും ഉത്തമ കാലഘട്ടമാണ്. അതുപോലെ ആദം നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിൽ നിന്നിട്ട് ഏറ്റവും ഉത്തമ തറവാടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തറവാടാണ് ഇസ്മായിൽ നബി, അതിൽ നിന്നിട്ടാണ് ഇസ്മായിൽ നബി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽപ്പെട്ടതാണ് കിനാന ഗോത്രം. ആ കിനാന ഗോത്രത്തിൽ നിന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുറൈശ് ഗോത്രത്തെ തെരഞ്ഞെടുത്തത്. ആ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച ജനങ്ങളിൽ നിന്നിട്ട് ഏറ്റവും ഉത്തമ തറവാട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ ബുഖാരിയിലൂടെ മുസ്ലിമിലൂടെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഇത് തന്നെ മതി അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാട് വ്യഭിചാര തറവാടല്ല എന്ന് പറയാൻ മങ്കൂസ്
ഗ്രന്ഥകാരൻ പറഞ്ഞതായ ആ വീട് സ്ഥാപിക്കേണ്ടതില്ല, അത് ഗണ്ണിക്കേണ്ടതുമല്ല, അതിന്റെ ആവശ്യവുമില്ല നമുക്ക്. അപ്പോൾ കൺക്ലൂഷൻ വന്നതായ ആ വീട് അങ്ങനെ തന്നെ ഹദീസിൽ ഇല്ല എന്നതിന്റെ അർത്ഥം എന്തല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തറവാടിന് അപകടമുണ്ട് എന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുള്ളതുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ തറവാട് വളരെ ക്ലിയർ ആണ് എന്നത് ബുഖാരി പോലീസിന്റെ ഹദീസിലൂടെ, മുസ്ലിം പോലീസിന്റെ ഹദീസിലൂടെ സ്ഥാപിക്കപ്പെട്ടതായ യാഥാർത്ഥ്യമാണ്. അള്ളാഹ് തെരഞ്ഞെടുക്കാന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള കൊലരുതാത്ത തറവാട്ടിനെ ആണ് തറവാട്ടിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെങ്കിൽ തെരഞ്ഞെടുത്തി എന്നല്ല പറയുമോ, തെരഞ്ഞെടുത്തി എന്ന് റസൂൽ പറയുമോ? ഇല്ല, അള്ളാഹു തെരഞ്ഞെടുത്തു എന്നതാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത്രയും സൂക്ഷ്മമായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബഹുമതിയെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് തന്നെ അല്ലാഹു ഇവിടെ ആ ഉയർന്ന തറവാട്ടിന്റെ മെമ്പറാക്കി അല്ലാഹു റസൂലിനെ മാറ്റിയതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട്ടിലേക്ക് മൂന്ന് റൂട്ടുണ്ട്. അതിൽ നിന്നിട്ട് ഒരു റൂട്ട് നമുക്ക് സുബ്ഹരിദ റൂട്ടാണ്. അതേതാണ്? അബ്ദുള്ള, പിന്നെ ഷൈബത്തുൽ ഹംദ് അഥവാ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ പേരെന്താണ്? ഷൈബത്തുൽ ഹംദ്. മൂന്ന് വർഷം മുമ്പ് ഹിജറ ലോഡ്ജിൽ കാത്തെടുത്തപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഷൈബത്തുൽ ഹംദ് എന്നാണ്, ഷൈബ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതെന്തുകൊണ്ട് ഷൈബാന്റെ പേര് വെച്ചു അവിടേക്ക് എത്തുമ്പോൾ പറയാം. അബ്ദുള്ള, ഷൈബ, ഹാഷിം, അബ്ദു മനാഫ്, ഹുസൈ, കിലാബ്, മുറ, കാബ്, ലുഐ, ഗാലിബ്, ഫെഹർ, മാലിക്, നവർ, ചിനാന, ഹുസൈമ, മുദ്രിക, ഇല്യാസ, മുബറ, നിസാർ, മുഅദ്, അദ്നാൻ. അദ്നാനവരെ നമുക്ക് ബൈഹാക്കാണ്. ഇതൊരു റൂട്ടാണ്. ഈ റൂട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ഏകദേശം നാൽപ്പതോളം വ്യക്തികളുടെ റൂട്ടുണ്ട്. നിങ്ങൾ അത് അനുവദിക്കുകയാണെങ്കിൽ, കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വേണോ? വേണോ? കേസറ്റ് കേൾക്കുന്നവർക്ക് ഉപകരിച്ചോട്ടെ. അദ്നാൻ മുതൽക്കുള്ളതാണ് പറയുന്നത്, ഇരുപത് കേട്ടല്ലോ. അദ്നാൻ കഴിഞ്ഞതിന് ശേഷം ഉദ്, ഹുമൈസ, സലാമാൻ, ഔവ, ബൂദ്, ഹംവാൽ, ഉബയ്യ, അവാം, നാഷിദ്, ഹസ്സ, ബൽദാസ്, യദ്ലാഫ്, പാബഹ്, ജാഹിം, നാഹിസ്, മാഹി, അയു, ഐഖർ, ഉബൈദ്, ഹദ്ദആ, ഹംദാൻ, സിംബർ, യസിരിബി. യസിരിബി ഒരു പക്ഷേ ഈ മദീന, ഒരു മദീന പണ്ടുള്ള പേരെന്താണ്? യസിരിബ്. ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ അമാലിക്കാർ വരുന്നതിന് മുമ്പേ ഇവിടെ യസിരിബ് വന്നതാണ്. യസിരിബ് അറബ് തറവാട്ടിൽ വലിയ കൊള്ളുന്ന നേതാവാണ്. അദ്ദേഹം ഇവിടെ വന്ന് കുടിയേറി പാർത്തത് കൊണ്ടാണ് പിന്നെ ആ നാട്ടിന് യസിരിബി എന്ന് പേര് വന്നത് എന്ന് ചരിത്രത്തിൽ നാം കേട്ടിട്ടുണ്ടല്ലോ. ആ യസിരിബ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ യസിരിബ്. യഹ്സുൻ, യൽഹൻ, അർഅവി, ഐവ്, ദൈസാൻ, ഐസർ, അഫ്നാദ്, ഐഹാം അല്ലെങ്കിൽ ഈഹാം, മുഖച്ചർ, നാഹിസ്, ദാറഹ്, സുമയ്യ, മുസി അല്ലെങ്കിൽ മുസയ്യി അല്ലെങ്കിൽ മിസ്ജി, ഔല, ഇറാം, സൈദാർ, ഇബൻ ഇസ്മായിൽ, ഇബൻ ഇബ്രാഹിം അലിഹിസ്സലാം. ഇത് ഇബ്രാഹിം അലൈഹി സ്ലാമിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റൂട്ട്, ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ വാപ്പ ആസർ, താരഹ്, താരഹ് എന്നും അവരെ കുറിച്ച് പറയാറുണ്ട്. ബിൻ നാഹൂർ, സാറൂ, റാഊൻ, സാലഹ്, ആബിർ, ഷാലിഹ്, അർഫഹ്, ഷദ്, സാം, ഇബിൻ നൂഹ് അലൈഹിസ്സലാം. നൂഹിലേക്ക് നാം എത്തി. നൂഹ് അലൈഹി സ്ലാമിന്റെ വാപ്പ ലാമിക്, ഇബ്നു മുതോസൽഖ്, ഇബ്നു അഖ്നൂഖ്. അഖ്നൂഖ് ആണ് ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസിന്റെ പേരാണ് അഖ്നൂഖ് അവരുടെ ഭാഷയിൽ. ഇബ്ന് യർദ്, ഇബ്ന് മഹായിൽ, ഇബ്നു ആനൂസ, ഇബ്നു ശീസ്, ഇബ്നു ആദം അലൈഹിസ്സലാം. ഇത് മൂന്നാമത്തെ റൂട്ടാണ്. അങ്ങനെ മൂന്ന് റൂട്ടുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ആദം നബി അലൈഹി സ്ലാമിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. ഇതിൽ നിന്നിട്ട് ഫസ്റ്റ് റൂട്ട് ചരിത്രത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട റൂട്ടാണ്. അതായത് ഇരുപത്തൊന്നാം വാപ്പ വരേക്കുള്ള റൂട്ട്. അതിനുശേഷമുള്ള റൂട്ടുകളിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ചില വാപ്പാമാരുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ റൂട്ട് ക്ലിയർ ആയത് ഇരുപത്തൊന്നാം വാപ്പ വരെയുള്ള അദ്നാൻ വരേക്കുള്ള റൂട്ട് മാത്രമാണ് എന്നർത്ഥം. ഹാഷിമി കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ലോകത്തിലെ ഏറ്റവും ഉയർന്ന കുടുംബമെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കത്ത് ഏറ്റവും ഉയർന്ന തറവാട്ട് നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹം ഷെരീഫ് ഖൗം, ഷെരീഫ് ഖൗം എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള അറബികളിൽ ഖുറൈശികളിൽ നേതാവ്. എന്ന് മാത്രമല്ല മസ്ജിദ് അൽ ഹറാമിന്റെ നേതൃത്വമായുടെ കയ്യിൽ, കഅബയുടെ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിൽ, വെള്ളം കൊടുക്കുന്നതായ പദ്ധതി അദ്ദേഹത്തിന്റെ കൂടെ, അതുപോലെ തന്നെ ഹാജിമാർക്ക് ആദ്യമായിട്ട് ശരീദ് എന്ന് പറയുന്നതായ ആ പ്രത്യേക മാംസത്തെ കഷ്ണിച്ചുകൊണ്ട്, റൊട്ടിയെ കഷ്ണിച്ചുകൊണ്ട് പ്രത്യേകം കൂട്ടാനുണ്ടാക്കിയിട്ട് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന പദ്ധതി, അത് ഹാഷിമാണ് ആദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് ഹാഷിം അല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് അംർ എന്നായിരുന്നു. ഹാഷിം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യഹ്ഷിമുൽ ലഹ്മ യഹ്ഷിമുൽ ഖുബ്സ, ഖുബ്സിനെ കഷ്ണിച്ചിട്ട് ഒരു പ്രത്യേക പാകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരായി മാറിയത് കൊണ്ടാണ് പിന്നെ ഹാഷിം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് അംറെ എന്നായിരുന്നു. അത്രയും വലിയ ദർലിഖനായിരുന്നു എന്നർത്ഥം മക്കയിൽ വരുന്ന ഹാജിമാർക്ക്. നിങ്ങൾക്കറിയാം പണ്ട് തന്നെ ഹജ്ജുണ്ട്. അപ്പോൾ ഹാജിമാർക്ക് ഇങ്ങനെയുള്ളതായ ധർമ്മം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ ഹാഷിം. അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് ഒരവസരത്തിൽ പറഞ്ഞു, നിങ്ങൾ കുറച്ച് കച്ചവടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പതിവനുസരിച്ചിട്ട് പോകേണ്ടതിന്റെ ഷാമിലേക്ക് കച്ചവടത്തിന് പോകൽ മദീന റൂട്ടായിട്ടാണ്. മദീന റൂട്ടായിട്ടാണ് പണ്ട് തന്നെ ഷാമിലേക്ക് പലരും കച്ചവടത്തിന് പോവുക. എന്തുകൊണ്ട്? മദീനയിൽ എന്തുണ്ട്? ഈത്തപ്പന തോട്ടമുണ്ട്. അപ്പോൾ ഇത് കാർഷികമായിട്ട് കൃഷിപരമായിട്ട് നന്നായിട്ട് പുരോഗതിയുള്ള പട്ടണമായതുകൊണ്ട് ഈ പട്ടണവുമായിട്ട് വിട്ടുകിടന്നിട്ടാണ് അധികവും പോകാറുള്ളത്. വേറെ റൂട്ടില്ലാത്തതുകൊണ്ടല്ല, വേറെ റൂട്ട് ബദറിന്റെ ബാക്കിൽ കൂടിയുണ്ട്. ബദറുള്ളതായ പർവ്വത്തിന്റെ ബാക്കിൽ കൂടി വേറെ റൂട്ടുണ്ട്. റൂട്ടുകൾ ധാരാളമുണ്ട്, ഇല്ലാത്തത് കൊണ്ടല്ല, ഇതിൽ കൂടിയാണ് പോവുക. അങ്ങനെ ഈ വഴിയിൽ കൂടി ഹാഷിം പോകുന്ന വേളയിൽ മദീനയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ഇറങ്ങുകയുണ്ടായി. ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ ഇറങ്ങിയപ്പോൾ ഹാഷിമിനെ കൊണ്ട് ബനു നജ്ജാർ ഗോത്രക്കാര് സൽമ എന്ന് പറയുന്ന അവരുടെ കുടുംബ മെമ്പറായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്തു. സൽമ, ഹാഷിം കല്യാണം കഴിക്കുന്നു സൽമയെ. സൽമാരാണ് ബനു നജ്ജാർ ഗോത്രമാണ്, ഗോത്രക്കാരിയാണ്. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്ത്? അബു അയ്യൂബുൽ അൻസാരിയെ കുറിച്ച് നാം പറയാറുണ്ടല്ലോ, റസൂലിവിടെ വന്നപ്പോൾ ആ പാട്ട് പാടിയിട്ട് മദീനക്കാർ സ്വീകരിച്ചിട്ട് അവസാനം റസൂലിന്റെ ഒട്ടക മുട്ടൂച്ചത് എവിടെയാണ്? ബനു നജ്ജാർ ഗോത്രക്കാരുടെ വീട്ടിലാണെന്ന് കേട്ടിട്ടില്ലേ? അതാരാണ്? അബു അയ്യൂബുൽ അൻസാരി. അപ്പോഴെല്ലാം നാം പറഞ്ഞിട്ടില്ലേ റസൂലിന്റെ അമ്മാമന്മാരുടെ ഒരാളാണെന്ന്? ഇല്ലേ. എങ്ങനെ അമ്മാമനാകുന്നത്? സൽമയെ ഹാഷിം ഇവിടുന്ന് കല്യാണം കഴിച്ചതിലൂടെയാണ് ആ ബന്ധം ആരംഭിക്കുന്നത്. സൽമയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം മക്കയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിബന്ധന ഇവിടുന്ന് വെച്ചു. പിന്നെയോ, നിങ്ങൾക്ക് മക്കയിൽ വേറെ ഭാര്യമാരുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ യാത്ര ആവശ്യാർത്ഥം ഇവിടെ പോകുമ്പോഴും വരുമ്പോഴും ഇറങ്ങിക്കോളി, വേണമെങ്കിൽ ഷാമിലേക്ക് കൊണ്ടുപോയിക്കോളി എന്ന് പറയുകയും ചെയ്തു. ആ നിബന്ധന അനുസരിച്ചിട്ട് ഹാഷിം ഭാര്യ സൽമയെയും കൂട്ടിയിട്ട് ഷാമിലേക്ക് പോയിട്ട് ഗസ്ദ എന്ന് പറയുന്നതായ പട്ടണത്തിലേക്ക് എത്തിയപ്പോൾ ഹാഷിം എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ വാപ്പ അബ്ദുൽ മുത്തലിബ് ഹാഷിം മൂന്നാമത്തെ വാപ്പ ഗസ്ദയിൽ വെച്ചിട്ട് മരിച്ചു. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഗസ്ദയിൽ നമുക്ക് വേറൊരാളുടെ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഗസ്ദയെ പറഞ്ഞിട്ടുണ്ട്. ആരാണത്? നാം ഗസ്ദയിലേക്ക് ഉച്ചക്ക് ഉള്ള ക്ലാസ്സിൽ ഇമാമിയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗസ്ദയിലേക്ക് പോയിരുന്നു. ആരാണത്? മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ജന്മഭൂമിയാണ് ഗസ്ദ. ആ ജന്മഭൂമിയിൽ തന്നെയാണ് റസൂലുള്ളാന്റെ വലിയാപ്പ ജനിക്കുന്നത്. ആരാണത്? ഹൈബത്തുൽ ഹംദ്. അതാരാണ്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ സുപ്രസിദ്ധിയാർച്ചതായ ഹൈബത്തുൽ ഹംദ് എന്ന് പറയുന്നതായ കുട്ടി ഈ സൽമയുടെ പള്ളയിലായിരുന്നു. സൽമയോട് ഹാഷിം അവിടെ നിന്ന് വിട വാങ്ങി. എവിടെ വെച്ചിട്ട്? ഫലസ്തീനിലുള്ളതായ, ഫലസ്തീന്റെയും സ്ത്രീയുടെയും അതിർത്തിയിലുള്ളതായ ഗസ്ദ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചിട്ട് വിട വാങ്ങി. ഹാഷിം വിട വാങ്ങിയപ്പോൾ, വിട വാങ്ങിയ ശേഷം ഇതാ സൽമ അവിടെ പ്രസവിക്കുന്നു. ആരെയാണ് പ്രസവിക്കുന്നത്? ഒരു കുട്ടിയെ. ആ കുട്ടി പ്രസവിക്കപ്പെട്ട വേളയിൽ തന്നെ ചരിത്രകാരന്മാർ പറയുന്നു, തലയുടെ മീത് അല്പം വെളുത്ത മുടിയുള്ളതുകൊണ്ട് ഷൈബ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നെര എന്നാണ്. അപ്പോൾ നെരയുള്ള മുടി പ്രസവ വേളയിൽ തന്നെ കുട്ടിയുടെ തലയിൽ കണ്ടതുകൊണ്ട് പേര് തന്നെ ഷൈബ എന്ന് വെച്ചു. പിന്നെ ഹംദുൻ എങ്ങനെ വന്നത്? വാപ്പ ഹാഷിമിന്റെ അതേ സ്വഭാവമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഷൈബക്കുണ്ടായിരുന്നു. എന്താണത്? ധർമ്മിഷ്ഠനായിട്ട് മക്കയിൽ ജീവിക്കാന്നുള്ളത്. അതുകൊണ്ട് സുത്യർഹനായ ഷൈബ എന്ന നിലക്കാണ് ഷൈബത്തുൽ ഹംദ് എന്ന് പറയുന്നത്. മദീനയിലൊരു വലിയ പണ്ഡിതന്റെ പേരാണ് ഷൈബത്തുൽ ഹംദ് എന്ന് പറയുന്നത്. മക്കത്ത് മദീനത്തെ പള്ളിയിൽ പ്രസംഗിക്കുന്ന ഒരു പണ്ഡിതനാണ്. ആ ഷൈബത്തുൽ ഹംദി എന്നതാണ് അബ്ദുൽ മുത്തലിബിന്റെ ഒറിജിനൽ പേര്. എന്നാൽ അങ്ങനെ സൽമ അവിടെ നിന്ന് അപ്പോൾ അബ്ദുൽ മുത്തലിബ് ജനിച്ച സ്ഥലത്തിലാണ് നമ്മുടെ നാട്ടിൽ സുപ്രസിദ്ധി സ്ഥാപിച്ചതും നമ്മുടെ അനിശ്ചിത നേതാവുമായ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കപ്പെട്ടതും അതേ ഗസയിൽ തന്നെയാണ്. എന്നാൽ അബ്ദുൽ മുത്തലിബ് ആകുന്ന ഷൈബത്തുൽ ഹംദുമായിട്ട് സൽമ ഇവിടെ വന്നു. മക്കാർക്കൊരു വിവരമില്ല. എന്ത്, ഹാഷിം ഇവിടെ ഒരു കല്യാണം കഴിച്ച വിവരം മക്കാരറിയില്ല, മറ്റേ ഭാര്യമാരും അറിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ സൽമ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ തന്നെ താമസിച്ചു. പിന്നെ മരണവാർത്ത മാത്രം മക്കയിലേക്ക് എത്തി. ഇങ്ങനെ കുട്ടിയുണ്ടെന്നുള്ള വാർത്ത കുറച്ച് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് മക്കയിലേക്ക് എത്തുന്നത്. എന്ത്, ഹാഷിം ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഹാഷിം കുടുംബത്തിന് ഭാര്യ കുടുംബം ഇവിടെ മദീനയിലുണ്ട്, ഖീലാനികൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മുസാഹറ ബന്ധമുള്ളവരെ മദീനയിലുണ്ട് എന്നതൊക്കെ പിന്നെയാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ ചരിത്രം ശ്രദ്ധാക്കി പറയുന്നു. ഒരവസരത്തിൽ മക്കയിലേക്ക് ഈ വിവരം കേട്ടിട്ട് കുട്ടി പ്രായം തികഞ്ഞു. ഈ പ്രായം തികഞ്ഞതായ ഷൈബത്തുൽ ഹംദി എന്ന കുട്ടി നമ്മുടെ മകനാണ് എന്നത് മനസ്സിലാക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷൈബത്തുൽ ഹംദിന്റെ ജ്യേഷ്ഠൻ മുത്തലിബ് ഇവിടെ മദീനയിലേക്ക് അവകാശം നേടാൻ വേണ്ടി വന്നു. എന്നിട്ട് ഇവരോട് ഞങ്ങളുടെ കുട്ടിയാണ്, കുട്ടിയെ കിട്ടണം, ശരി, എന്റെ ജ്യേഷ്ഠന്റെ കുട്ടിയാണ് എന്ന് ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് കുടുംബക്കാർ തന്നെ എതിർത്തു. കുടുംബക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പയും ഈ ഷൈബത്തുൽ ഹംദിന്റെ വാപ്പയും മക്കയിലുള്ളതായ മസ്ജിദ് ഹറാമിന്റെ നേതൃത്വം വഹിക്കുന്നതായ നാട്ടുമൂപ്പനും നേതാവുമാണ് നിങ്ങൾക്കറിയുകയില്ലേ. അതുകൊണ്ട് ഈ ഷൈബത്തുൽ ഹംദ് മക്കയിലേക്ക് വരികയാണെങ്കിൽ മക്കയിൽ ഇദ്ദേഹത്തിനും നേതാവാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിച്ചു. അവസാനം കുട്ടിയും മടിച്ചു ഉമ്മാനെ ഒഴിവാക്കി പോകുന്നതിൽ കുട്ടിയെയും സമാധാനിപ്പിച്ചു, മക്കയിലുള്ള ഹറമിലേക്കാണ് നീ പോകുന്നത്, നിന്റെ വാപ്പയുടെ തറവാട്ടിലേക്കാണ് നീ പോകുന്നത് എന്ന്. അങ്ങനെ അവസാനം സമാധാനിച്ചെങ്കിലും കുട്ടിക്ക് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു. ആ വെറുപ്പുള്ളത് കാരണത്താൽ കുട്ടി ഓടിക്കളയല്ല എന്ന് വിചാരിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് അല്ല, ഈ മുത്തലിബ് എന്ന് പറയും, സോറി, ഷൈബത്തുൽ ഹംദിന്റെ ജ്യേഷ്ഠൻ മുത്തലിബ് എന്ന് പറയുന്ന ഈ വ്യക്തി മദീനയിൽ നിന്നിട്ട് കൊണ്ടുപോകുന്നതായ അദ്ദേഹത്തിന്റെ കുതിരയുടെയോ ഒട്ടകത്തിന്റെയോ കൂടെ നമ്മുടെ കാറൊന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റോപ്പായി പോയാൽ ചലിക്കുന്ന കാറിന്റെ പിന്നിൽ വള്ളിയിട്ട് കൊടുക്കാറില്ലേ, ഗാരേജിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ന മാതിരി മൂപ്പര് കെട്ടിക്കൊണ്ടുപോയതാണ്. എന്തിനാണ്, വഴിയിൽ നിന്നിട്ട് ഓടി മദീനയിലേക്ക് മടങ്ങിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മക്കയിലേക്ക് എത്തിയപ്പോൾ മക്കാരൊക്കെ പൊതുവെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോകലാരെയാണ്, അടിമകളെയാണ്. അതുകൊണ്ട് മക്കാരൊക്കെ മുത്തലിബിന്റെ അടിമ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു. ആരെ, ഷൈബത്തുൽ ഹംദിന്. പിന്നെ ഷൈബത്തുൽ ഹംദ് ആരായി മാറി, അബ്ദുൽ മുത്തലിബ് ആയി മാറി. മുത്തലിബ് ജേഷനാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ജേഷന്റെ അടിമ എന്ന പേര് പിന്നെ അദ്ദേഹത്തിന് വന്നു. പിന്നെ അദ്ദേഹം തന്നെ അബ്ദുൽ മുത്തലിബായി അറിയപ്പെടുകയും ചെയ്തു എന്നതാണ് അബ്ദുൽ മുത്തലിബിന്റെ ഇന്ന് ഈ പേര് കിട്ടാൻ കാരണം. അങ്ങനെ മുത്തലിബ് എന്ന് പറയുന്ന ജേഷൻ മരിക്കുന്നു. ജേഷൻ മരിച്ചപ്പോൾ പിന്നെ ഷൈബത്തുൽ ഹംദ് എന്ന് പറയുന്നതായ അള്ളാഹു റസൂലിന്റെ വലിയാപ്പ അബ്ദുൽ മുത്തലിബാണ് അവിടെ ഭരണകൂടം ഏറ്റെടുത്ത വേളയിൽ അവിടെ പിന്നെയും മത്സരിക്കാൻ വേണ്ടി അധികാരമുള്ള നൌഫൽ കുടുംബക്കാർ വന്നിട്ട് മല്ലിടാൻ വേണ്ടി പരിശ്രമിച്ചു. ഖുറൈശികളോട് അബ്ദുൽ മുത്തലിബ് സഹായം അഭ്യർത്ഥിച്ചു. ഖുറൈശികൾ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. അമ്മാവന്മാർക്ക് ഫോൺ ചെയ്തു, വിവരം കൊടുത്തു മദീനയിലേക്ക്, ഇവിടെ നമ്മൾക്കെതിരിൽ നൌഫലുകാർ ഇറങ്ങിപ്പോ പുറപ്പെട്ടിരിക്കുകയാണെന്ന്. അങ്ങനെ മദീനയിൽ നിന്നിട്ട് അബൂ സഅദ് ഇബ്നു അലി എന്നതായ അള്ളാഹു റസൂലിന്റെ അമ്മാമന്മാരായ ആ ബനു നജ്ജാർ ഗോത്രക്കാര് 80 പട്ടാളക്കാര് ആയുധവുമായിട്ട് പുറപ്പെട്ടു മക്കയിലേക്ക് അബ്ദുൽ മുത്തലിബിനുള്ളതായ അവകാശത്തെ മടക്കി കിട്ടാൻ വേണ്ടി തന്നെ. അങ്ങനെ മക്കയിൽ പോയിട്ട് ദാർനദ്വയിൽ ബനു നജ്ജാർ ഗോത്രത്തിന്റെ തലവൻ പ്രസംഗിച്ചു. പ്രസംഗിച്ചത് കേട്ടപ്പോൾ മക്കാര് പേടിച്ചു, എല്ലാവരും വാളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവരെല്ലാം സമ്മതിച്ചു, നൌഫൽ ഗോത്രക്കാരും സമ്മതിച്ചു. എന്ത്, ഇവരുമായിട്ട് ഇനി കരാറുണ്ടാക്കലല്ലാതെ ബില്ലിച്ചു പോകൽ ശരിയാവുകയില്ല എന്നത്. ഇങ്ങനെ നൌഫൽ ഗോത്രക്കാരുമായിട്ട് കരാറ് വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരും നൌഫലുമായി ബന്ധമുണ്ടായതും. മക്കം ഫതഹ് എന്ന വിഷയം നാം സംസാരിച്ചപ്പോൾ നൌഫൽ ഗോത്രക്കാർക്ക് എതിരിൽ എന്ന പേരിൽ പുറപ്പെട്ടതായിരുന്നു നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കം ഫതഹിൽ ഈ ബന്ധം കേട്ടില്ലേ, ഈ കരാറിനുള്ളതായ ആ വേലി കണ്ടില്ലേ, പണ്ട് തന്നെയുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കരാറ് ദാർനദ്വയിൽ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ കരാർ അനുസരിച്ചിട്ടാണ് നബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് മക്കൻ റിപ്പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ട് ഹിജ്റ വന്നിട്ട് 8 പോയപ്പോൾ പണ്ട് നടന്ന കരാറുണ്ടല്ലോ, ആ കരാറനുസരിച്ചിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് അവര് മനക്കെട്ട് ഉരങ്ങത്തിറങ്ങി എന്നതാണ്. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. ചുരുക്കത്തിൽ അബ്ദുൽ മുസ്ലിമിന്റെ കാലഘട്ടത്തിലാണ് മൂടപ്പെട്ടതായ സംസം കിണറിനെ കുഴിക്കപ്പെട്ടത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു ഇല്ലേ? മൂടപ്പെട്ടതായ യമനികൾ അവിടെ ഭരിച്ചപ്പോൾ അവർ സംസം കിണർ മൂടിയോടിയില്ലേ? ആ കിണറിനെ പിന്നെ കിനാവ് കണ്ടതനുസരിച്ച് എന്ത് ചെയ്തു? മടക്കി കുഴിച്ചു. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്നതായ ഒരു സംഭവം, ഒരു ചരിത്ര പ്രധാനമായ സംഭവമായിരുന്നു നമുക്ക് കേട്ട് പരിചയമുള്ള അലം തറ കൈഫ ഫാല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജാൽ കൈദഹും ഫീ തബ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹജാറത്തിൻ മിൻ സിജ്ജീൽ ഫജാലഹും കഅസ്ഫിൻ മഅ്കൂൽ അലം തറ كيف فعل ربك بأصحاب الفيل എന്ന് ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തന്ന് ഏറ്റവും ശക്തിയുള്ള ആനയായി അറിയപ്പെട്ടതായ അബ്രഹത്തിന്റെ പട്ടാളം പുറപ്പെട്ടപ്പോൾ കൊണ്ടുവന്നതായ ആനയെയും പട്ടാളത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഓടിപ്പിച്ചു തിരിച്ചയച്ചു. എവിടെയാണത്? ഏത് കാലഘട്ടത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടില്ല. ഗജവത്സരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആമുൽ ഫീലിൽ ആണ് ഈ സംഭവം. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് 50 or 55 ദിവസം മുമ്പാണ് ഈ യുദ്ധം നടക്കുന്നത്. ക്രിസ്താബ്ദം ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ 571 വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് കഅബയെ നശിപ്പിക്കാൻ വേണ്ടി വന്നതായ അബ്രഹത്തിനെയും പട്ടാളത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല വാനലോകത്തിൽ നിന്നിട്ട് അവന്റെ ചെക്ക് വിമാനത്തെയും വേണ്ട അല്ലെങ്കിൽ അണുബോംബിനെയും അയച്ചു കൊടുത്തിട്ട് കല്ലിനെയും പക്ഷികളെയും അയച്ചു കൊടുത്തിട്ട് അവരെ ഉന്മൂലനം ചെയ്തു. ചിലവർ അവിടെ വെച്ചിട്ട് തന്നെ നിലംപതിച്ചു. ചിലവർ അംഗവൈകല്യം വന്നുകൊണ്ട് കഷ്ണം കഷ്ണമായി തുണ്ടുകൊണ്ടായിട്ട് അവരുടെ ശരീരം കഷ്ണിച്ചിട്ട് യമനിലേക്ക് അവരുടെ സ്വദേശത്തിലേക്ക് എത്തുമ്പോൾ നശിച്ചു കഴിഞ്ഞു എന്ന് നാം ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ ഈ സംഭവം നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ ആണ്. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് വേണ്ടിയുള്ള ബഹുമാനമാണ് യഥാർത്ഥത്തിൽ. എന്താണത്? മുശ്രിക്കീങ്ങളെ കൊണ്ട് നേതൃത്വം നൽകാനുള്ള അവകാശം വരെ അല്ലാഹു ബഹുദൈവ വിശ്വാസികളായ 360 ബിംബങ്ങളുടെ ഉടമകൾക്ക് വരേക്കും കഅബത്തിനെ കീഴടക്കാനുള്ള ഭാഗ്യം കൊടുത്തിട്ട് അവരവിടെ കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പോലും ക്രിസ്ത്യാനികളുടെ കയ്യിലോ ജൂതന്മാരുടെ കയ്യിലോ കൊടുത്തില്ല എന്നത്. അതേസമയത്ത് ബൈത്തുൽ മഖ്ദിസ് മുഖ്തനഫറെ കീഴടക്കുകയും മുശ്രിക്കീങ്ങൾ വന്നിട്ട് കീഴടക്കുകയും ക്രിസ്ത്യാനികളോട് മടക്കി വാങ്ങുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ബൈത്തുൽ മുഖ്ദിസിന്. അങ്ങനെ ഉണ്ടായിട്ട് പോലും വിശുദ്ധ ഭൂമിയെ ഇങ്ങനെയുള്ള വിദേശ രാഷ്ട്രത്തെ കൊണ്ട് കീഴടക്കാനുള്ള ചാൻസ് അല്ല ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല അല്ലേ? ഉണ്ടോ? നമ്മുടെ പരിസരത്തെ കീഴടക്കിയില്ലേ? ഇവിടെ വല്ലവരൊന്നും കീഴടക്കിയോ? ഇല്ല, കീഴടക്കാനുള്ളതായ ചാൻസ് അല്ല കൊടുത്തിട്ടില്ല. അത് എന്താണ് യഥാർത്ഥത്തിൽ? ഈ ഇസ്ലാമിലുള്ള ഏജാദാൻ, ഈ ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്, ഈ മതത്തിന്റെ പ്രത്യേകതയാണ്. ഈ മതത്തിന്റെ പിന്നിൽ, അതിന്റെ മുമ്പിൽ ഒരു നേതൃത്വമുണ്ട്. അതാണ് നമ്മുടെ നേതാവായ, നമ്മുടെ രാജനായ, നമ്മുടെ ലോകത്തിന്റെ പ്രപഞ്ചത്തിന് നേതാവായ അള്ളാഹു എന്ന് പറയുന്ന ശക്തി. ആ ശക്തിയെ ചെറുത്തതാണ് എന്ത്? മുശ്രിക്കീങ്ങൾ. പിൻ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളാവാൻ പോകുന്നുണ്ട്. പക്ഷേ കൈമാറ്റാൻ പറ്റുകയില്ല. കൈമാറിയാൽ ലോക നേതാവാകാൻ വരുന്നതായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതല്ല മക്ക. ഇതൊക്കെ അള്ളാഹു പ്ലാൻ ഇട്ട് പരിപാടി ഇട്ടിട്ട് അസൂക്ഷ്മമായിട്ട് അള്ളാഹിന്റെ കുദ്രത്ത് ഇതിലൂടെ പ്രവർത്തിച്ചു വരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അവസാനിക്കാൻ പോകുന്നു. പെട്ടെന്ന്, അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മകനെ നേർച്ചയാക്കിയതനുസരിച്ചിട്ട് അറക്കേണ്ടി വന്ന സംഭവം നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞില്ലേ? എന്നിട്ട് അവസാനം നിരക്കിൽ വന്നത് ആരുടെ പേരാണ്? അബ്ദുള്ളാന്റെ പേരാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യാനാ തീരുമാനിച്ചത്? 100 അറക്കാൻ. 100 പ്രാവശ്യമായിരുന്നു എന്ത് വന്നത്? ഒട്ടകത്തിന്റെ പേര്. അങ്ങനെ 100 അറുത്തുകൊടുത്ത് ഈ അബ്ദുള്ള ശേഷിക്കുന്നത് അത്ഭുതകരമാ വിധം അവിടെ ഈ അറവിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് ശേഷിക്കുന്നതായ അബ്ദുള്ള എന്ന് പറയുന്നതായ 10 മക്കളിൽ ഒരു മകൻ അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ ഏറ്റവും സുന്ദരനായിരുന്നു എന്ന് മാത്രമല്ല ചരിത്രകാരന്മാർ പറയുന്നു. അറബിയിൽ അന്ന് ജീവിച്ചതായ ഖുറൈശികളിലും മക്കയിൽ ജീവിച്ചിരുന്ന അറബികളിലും ഏറ്റവും സുന്ദരനായിരുന്നു അബ്ദുള്ള എന്ന് പറയുന്ന മകൻ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന മകന് അവിടെ സാധാരണ
ഇല്ല. പിന്നെയോ നല്ല സുന്ദരന് സുന്ദരിയെ കിട്ടണല്ലോ എന്ന് മാത്രമല്ല, സുന്ദരൻ സാധാരണ സുന്ദരനാണോ? ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ഹാഷിം കുടുംബം കുറൈശിൽ ഏറ്റവും ഉയർന്ന കുടുംബം, ലോകത്തിലെ ഏറ്റവും ഉയർന്ന കുടുംബം കുറൈശി കുടുംബം, അതിലേറ്റവും ഉയർന്ന കുടുംബം ഹാഷിം കുടുംബമാണ്. അങ്ങനെയുള്ള ഹാഷിം കുടുംബത്തിൽപ്പെട്ട ഏറ്റവും സുന്ദരനായ അബ്ദുള്ള, ഏറ്റവും എല്ലാവരും അംഗീകരിച്ചു വരുന്നതായ ഒരു യുവാവ്, ആ യുവാവിന് ഏറ്റവും ഉയർന്ന കുലീനിയായ പെണ്ണായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തെരഞ്ഞെടുത്തു ആരെ? ആമിന ബിൻതു വഹബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹ്റ ബിൻ സുഹ്റ അബ്ദു മനാഫ് ബിൻ സുഹ്റ ബിൻ കിലാബ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയാപ്പമാരോട് ആമിനയുടെ ആമിനയുടെ ആപ്പമാര് ഒരേ തറവാടാണ് അർത്ഥം, അവസാനം ഒരേ തറവാട്. സുഹ്റ എന്ന് പറയുന്നതായ കബീലയിൽ ഏറ്റവും ഉയർന്ന അറിയപ്പെട്ട നേതൃത്വം വഹിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു ആമിനയുടെ വാപ്പ. അപ്പോൾ ആമി ആരാണെന്ന് മനസ്സിലായി, കുലീനിയായ സ്ത്രീയാണ്, അറിയപ്പെടുന്ന തറവാട്ടുകാരിയാണ് എന്ന് മനസ്സിലായി അവിടെ മക്കയിലുള്ളതായ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നിട്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളക്ക് ആമിനയെ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം അബ്ദുള്ളയെ മദീനയിലേക്ക് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി അയച്ചു. ഈത്തപ്പഴം മക്കയിൽ വിൽക്കുന്നത് ഈത്തപ്പഴങ്ങളൊക്കെ എവിടുന്നാണ് വരൽ? മദീനയിൽ നിന്നാണ് വരൽ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പുത്തൂർ ഉപ്പിട്ടാർ ഉപ്പ് കെട്ടാറില്ല എന്ന് പറയാറുണ്ട്. എന്ന മാതിരി പുത്തൂർ ഉപ്പുള്ളവരായിരിക്കും എന്നതുപോലെ ഇവിടെ പറയാറില്ല, ഇപ്പോഴും പറയുന്നതായ ഇവിടുത്തെ പഴവഴിയാണ് അറബികൾ മദീനയിലേക്ക് ഈത്തപ്പഴം കൊണ്ടുപോകാറില്ല. അറബികളുടെ പറയുന്ന വേടാണ്. എന്തുകൊണ്ട്? മദീന ഈത്തപ്പഴത്തിന്റെ നാടാണ്. അപ്പോൾ പണ്ട് തന്നെ ഈത്തപ്പഴത്തിന് നാടായതുകൊണ്ട് ഇവിടെ നിന്ന് ഈത്തപ്പഴം വാങ്ങി വരാൻ വേണ്ടിയിട്ട് അബ്ദുള്ളയെ അയച്ചു എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് എത്തിയപ്പോൾ വേറെയും അഭിപ്രായമുണ്ട്, ഷാമിലേക്ക് അയച്ചതാണ് വഴിമധ്യ വന്നതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഇത് ഒരു അഭിപ്രായം മാത്രം, ഞാൻ ശരിയായതോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ളതോ കണ്ടതുകൊണ്ട് തെരഞ്ഞെടുത്തതാണ്. അങ്ങനെ അബ്ദുള്ള ഇവിടെ എത്തിയപ്പോൾ മദീനയിൽ നിന്നിട്ട് രോഗമുണ്ടായി അബ്ദുള്ളയേക്ക്. എന്നിട്ട് രോഗമുണ്ടാവുകയും അദ്ദേഹം ഇവിടെ വെച്ച് തന്നിരിക്കുകയും ചെയ്തു. അബ്ദുള്ള ആരുടെ വാപ്പയാണ്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള. നാബിഖത്തുൽ ജാബി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിന്റെ മുമ്പിലാണ് അദ്ദേഹത്തിന് മദീനയിൽ കബറടക്കപ്പെടുകയും ചെയ്തത്. അള്ളാഹു ആലം എവിടെയാണെന്ന് അറിയുകയില്ല. ഞാനിവിടെ വന്ന കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് പറയപ്പെടാറുണ്ടായിരുന്നു, 10-30 കൊല്ലവും 25 കൊല്ലം മുമ്പൊക്കെ ഒരു സ്ഥലം അറിയപ്പെടാറുണ്ടായിരുന്നു അവിടെയാണ് എന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജനിക്കുന്ന വേളയിൽ 25 വയസ്സായിരുന്നു അബ്ദുള്ളയേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് മുമ്പാണ് അബ്ദുള്ള മരിച്ചത് എന്നതാണ് ഏറ്റവും ശക്തിയായ അഭിപ്രായം. അല്ല, ജന്മത്തിന്റെ ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് എന്നും രണ്ടാമത്തൊരു അഭിപ്രായമുണ്ട്. വാപ്പ മരിക്കുന്നത് റസൂലുള്ള ജനിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് എന്നും ഒരു അഭിപ്രായമുണ്ട്. അബ്ദുള്ള മദീനയിൽ മരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഏതാനും ചില ഒട്ടകങ്ങളും ഒരു കൂട്ടം ആടും ഒരു ഒരു നീഗ്രോയായ കർത്തവളായ ഒരു അടിമസ്ത്രീയും മാത്രമേ അവർക്ക് അനന്തരാവകാശമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ അടിമസ്ത്രീയുടെ പേരാണ് ബറക്ക എന്നത്. ആ ബറക്കയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ. അവരാണ് ഹാവിലത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തിയതായ സ്ത്രീ. ആരാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുകയാണ് അബൂമൈം ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട്. അബൂമാമ ഒരു അവസരത്തിൽ ചോദിക്കുകയുണ്ടായി എന്നാണ്. സഹാബിയാണ് അബൂമാമ. അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് മുസ്ലിമിലാണ് പറയുന്നത്. മാ കാന ബദു അംജിക, നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം പറയാമോ റസൂലേ എന്ന്. അപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യുത്തരം നൽകുകയുണ്ടായി. ആനാ ഞാൻ, റസൂൽ പറയുന്നു, ദാവത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ ഇബ്രാഹിം നബി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇല്ലേ, നാം ഇവിടെ പറഞ്ഞിട്ടില്ലേ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? റബ്ബന ഉബാസ ഫീഹിം റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീദുൽ ഹകീം. അള്ളാഹുവെ, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനയായിരുന്നു എന്റെ മക്കൾ നിന്നിട്ട് സന്താനങ്ങൾ നിന്നിട്ട് ഒരു ദൂതനെ നീ നിയോഗിക്കേണ്ടതുണ്ട്. ആ ദൂതൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ജനങ്ങളെ പരിഷ്കരിച്ചെടുക്കുന്നതാണ്, അവർ ജനങ്ങൾക്ക് ഗ്രന്ഥത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നീ അങ്ങേയറ്റം സുക്ഷ്മജ്ഞാനിയും യുക്തിയുള്ളവനും ആണല്ലോ റബ്ബെ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നു. റസൂൽ പറയുന്നു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനാ ഫലമായിട്ട് വന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാം സന്തോഷ വാർത്ത നൽകിയ വ്യക്തി ഞാനാണ്. ഈസ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക് നാം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പലയിടങ്ങളിലും ഈസ നബി അലൈഹി സ്വലാം സന്തോഷവാർത്ത നൽകിയതും തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലുമെല്ലാം നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കുറിച്ച് നാം ഇവിടെ ഒരവസരത്തിൽ ഒന്നര വർഷമോ രണ്ടു വർഷമോ തുടർച്ചയായിട്ട് സംസാരിച്ച ഒരു ആയത്തിന്റെ വിശദീകരണം ഇല്ലേ? അതിലെന്താ പറഞ്ഞത്? മീസാക്കുകൾ അല്ലെ? ആ മീസാക്കുകൾ പറഞ്ഞപ്പോൾ മാറവെല്ലാം വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു തആല വാങ്ങിയിരുന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു ദൂതൻ വന്നു കഴിഞ്ഞാൽ ഈസയെ മൂസയെ അലൈഹിമുസ്സലാം അതുപോലെയുള്ള നബിമാരോടെല്ലാം എന്ത് വേണം? അദ്ദേഹത്തിന്റെ പിന്നിടനിരക്കണം, അദ്ദേഹത്തിനെ സ്വീകരിക്കണം, അദ്ദേഹത്തെ അംഗീകരിക്കണം. അങ്ങനെ മുമ്പുള്ള നബിമാരെല്ലാം ഇവിടെ വന്നപ്പോൾ അവരോടും അവരുടെ ഉമ്മത്തിയോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷവാർത്ത നൽകിക്കൊണ്ടേയിരിക്കാറുള്ളതായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ഈസ നബി അലൈഹിസ്സലാമും ഇവിടെ വന്നപ്പോൾ ക്രിസ്ത്യാനികളോട് പറഞ്ഞതായിരുന്നു. എന്ത്? يأتي من بعد اسمه أحمد يأتي من بعد എന്റെ ശേഷം വരുന്നുണ്ട്. ഇസ്മുഹു അദ്ദേഹത്തിന്റെ പേരെന്താണ്? അഹമ്മദ്. അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അഹമ്മദ് എന്ന പേരിൽ ദൂതൻ വരാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് സന്തോഷവാർത്തയുമായിട്ടാണ് കൂട്ടരേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ സന്തോഷവാർത്ത നൽകിയതാണ്. അതാണ് റസൂൽ പറയുന്നത്, ഞാൻ ഈസ നബി അലൈഹി സ്വലാമിന്റെ ബുശറയാണ്, സന്തോഷവാർത്ത നൽകപ്പെട്ട വ്യക്തിയാണ്. പിന്നെ റസൂൽ പറയുന്നു, ഞാൻ എന്റെ ഉമ്മയുടെ റുഇയത്താണ്, എന്റെ ഉമ്മയുടെ കിനാവാണ് അല്ലെങ്കിൽ കാഴ്ചയാണ്, രണ്ടുമാവാം. അഭിപ്രായ വ്യത്യാസമുണ്ട്, നേരിട്ടുള്ള കാഴ്ചയാണോ അല്ലെങ്കിൽ കിനാവാണോ എന്നത്. എന്താണ് ആ കാഴ്ച? റഅത് ഉമ്മി അന്നഹു യഖ്റുജു മിൻഹ നൂറുൻ അവാഅത്തുഹു ഖുസൂറുശ്ശാം. ശാമിലുള്ളതായ എല്ലാ പാലസുകളെയെല്ലാം പ്രകാശിക്കുന്നതായിട്ട്, അവിടെ പ്രകാശമെത്തുന്നതായിട്ട് ഉമ്മയുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉമ്മ കണ്ടിരുന്നു. അത് കിനാവിലൂടെ എന്നൊരു അഭിപ്രായം അല്ല, പ്രസവ ദിവസത്തിലാണെന്ന് മറ്റൊരു അഭിപ്രായം. ഇത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇർബാബ് ബിൻ സാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് റസൂൽ പറയുന്നു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയാണ്. റസൂൽ പറയുന്ന വാക്ക് കേൾക്കുക, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമ. നാം ക്ലാസിന്റെ തുടക്കത്തിൽ കേട്ടതായ ആ ഗണ്ണനിൽ എന്ത് മനസ്സിലാക്കി? ഒരു വ്യക്തി പറയുന്നു അള്ളാന്റെ അടിമ റസൂലിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന്. മദീനയിൽ പ്രസംഗിച്ചതാണ്. അപ്പോൾ അള്ളാന്റെ അടിമാണ് ഖുർആൻ നൂറുകണക്കിന് ഭാഷ സ്ഥാപിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതും. നാം മോമിനങ്ങളാവണമെങ്കിൽ അങ്ങനെ നാം വിശ്വസിക്കണം, റസൂല് അള്ളാന്റെ അടിമയാണ്, അള്ളാൻ റസൂലാണ്. ഇത് രണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ നാം ആരാവൂല? മുഅ്മിനീങ്ങളാവൂല, മുസ്ലിങ്ങളാവൂല കേട്ടോ. അങ്ങനെയുള്ള ബഹുമാനം ബഹുമാനിക്കാൻ അല്ലാഹു റസൂൽ അല്ലാഹുവിന്റെ അടിമയല്ല എന്ന് വിശ്വസിച്ചിട്ട് ബഹുമാനിക്കാൻ അല്ലാഹ് കൽപ്പിച്ചിട്ടുമില്ല, റസൂൽ കൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവന്റെ പേര് മുഹമ്മദ് ആണെങ്കിലും അല്ലാഹുവിന്റെ ലീസിൽ അവൻ ശേഖരനാണ്, നായറാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു അവരെ ഹിദായത്തിലാക്കട്ടെ. റസൂൽ പറയുന്നു, ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഖാതിമുൻ നബിയീൻ, നബിമാരുടെ അവസാനത്തെ വ്യക്തിയാണ്. വഇന്ന ആദമ ലമുൻജബിദും ഫീ സീനതിഹി, ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശരീരം മണ്ണിൽ ചിട്ടിക്കപ്പെട്ടതാണ് നബി അലൈഹിസ്സലാമിന്റെ വേളയിൽ ഓടുകളിലേക്ക് നാം തട്ടിയാൽ വരുന്ന ശബ്ദമുണ്ടാകുന്ന അങ്ങനെയുള്ള ശബ്ദത്തിന്റെ ഉടനെയായിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നുബുവത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പണ്ട് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, ഈസ നബി അലൈഹിസ്സലാമിന്റെ സന്തോഷ വാർത്തയാണ്, എന്റെ ഉമ്മയുടെ കിനാവുമാണ്. നിങ്ങൾ കേട്ടതായ ഈ രണ്ട് ഹദീസും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളവരാരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ഹദീസാണ് എന്ന ചെറിയൊരു കുറവ് ഈ ഹദീസിനുണ്ട് എന്നർത്ഥം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ വാക്കും കൂടി നിങ്ങൾ കേൾക്കുക. ഈസ ബിൻ മറിയം, ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചതാണ്,
ഈ സനബിയിൽ ഇസ്ലാം പറഞ്ഞ വേളയെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുസ്ലിം ലോകമേ. യാ ബനീ ഇസ്രായീല, ഏ ബനീ ഇസ്രായീലികളെ, ഇന്നി റസൂലുള്ളാഹിലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ അല്ലാഹു നിയോഗിക്കപ്പെട്ടതായ റസൂലാണ്. മുസജ്ജിഖൻ ലിമാ ബൈനി യദൈ മിനൽ തൗറാത്തി, എന്റെ മുമ്പിൽ കടന്നുപോയതായ തൗറാത്തി എന്ന ഗ്രന്ഥത്തെ സ്ഥിരീകരിച്ചുകൊണ്ടും, ഓ മുബശ്ശിറൻ ബിറസൂലിൻ, ഒരു റസൂൽ വരാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയായിട്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ ശേഷം അദ്ദേഹം വരുന്നതാണ്. ഇസ്മുഹു, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ്, അഹമ്മദി എന്നാണ് സൂറത്ത് ആൽ ഇംറാൻ എന്ന സൂറത്തിലുള്ളതായ ആയത്താണ് നിങ്ങൾ കേട്ടത്. അബ്ദുള്ള മദീനയിൽ മരിച്ചപ്പോൾ അവരുടെ ഭാര്യ ആമിന ഗർഭിണിയായിരുന്നു. ഗർഭിണിയായതായ ആമിന കിനാവ് കണ്ട വ്യക്തിയാണ്, കണ്ടപ്പെട്ട വ്യക്തിയാണ്, കണ്ടതായ സന്തോഷ വാർത്തയാണ്. എന്ത്? ബുസ്രയിലുള്ളതായ, ബുസ്ര ഷാമിലുള്ള ഒരു നാടാണ്, ഷാമിലുള്ളതായ നാടാണ്. എന്നല്ലാതെ ബസറ എന്ന് പറയുന്ന ബസറ അല്ല ഇത്. ബുസ്ര ബുസ്ര ഷാമിലുള്ള സ്ഥലമാണ്, ഇവൻ കണ്ട നാടും ആണത്. ബുസ്രയിലുള്ളതായ പട്ടണത്തിലേക്ക്, പട്ടണത്തിലുള്ളതായ പാലസുകൾ മുഴുവനും ഒന്നിച്ചിട്ട് പ്രകാശിക്കുന്നതായിട്ട് ആമിന ഇവിടെ നിന്ന് കണ്ടു എന്ന് ആണ് നിങ്ങൾ അഹമ്മദ് ഹംബലി പൊടിച്ചിരുന്ന ഹദീസിൽ കേട്ടത്. എന്നാൽ നാം ഇപ്പോൾ വാഗ്ദാനം ചെയ്തതനുസരിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് സമാപിക്കാൻ പോവുകയാണ്. മഹാനായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവാകുന്ന ആമിന റബീഉൽ മാസം ഒരഭിപ്രായത്തിൽ 12, ശരിയായ അഭിപ്രായത്തിൽ 9 തീയതി, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കേട്ടതായ ഗജവത്സരം എന്ന് പറയുന്നതായ ആമുൽ ഫീൽ എന്നതായ അതേ വർഷത്തിൽ, അതുപോലെ തന്നെ അനൂസർവാൻ രാജാവ്, ഷിസ്ര രാജാവെന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ രാജാക്കന്മാരിൽ അനൂസർവാൻ രാജാവ് ഏകദേശം ഭരണമേറ്റെടുത്തിട്ട് 40 കഴിഞ്ഞതിന്റെ ശേഷം ഏപ്രിൽ മാസം 20 അല്ലെങ്കിൽ 21 ദിവസത്തിൽ 571 ദിവസം തിങ്കളാഴ്ച രാവിലെ മക്കയിൽ വെച്ചിട്ട് നബിഗുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനാക്കപ്പെട്ടു. 571 വർഷം ക്രിസ്താബ്ദം 571 വർഷം ഏകദേശം ചരിത്രകാരന്മാര് കണക്ക് പറഞ്ഞതനുസരിച്ചിട്ട് 20 അല്ലെങ്കിൽ 21 ആയിരിക്കും ഏപ്രിൽ മാസം. എന്നാൽ ജനിക്കപ്പെട്ടത് മക്കയിൽ ആണ് എന്നതും അല്ല എന്നതും അഭിപ്രായമുണ്ടെങ്കിലും മക്കയിൽ ആണ് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മക്കയിലല്ല എന്ന് പറഞ്ഞാൽ ചരിത്ര ഗ്രന്ഥകർത്താക്കന്മാർ തന്നെ ഇസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ മദീനയിൽ പോകുമ്പോൾ ഇസ്ഫാൻ എന്ന് പറയുന്നതായ സ്ഥലത്താണ് നബി ജനിക്കപ്പെട്ടു എന്ന അഭിപ്രായമുണ്ട്. അത് അടിസ്ഥാനരഹിതമായ അഭിപ്രായമാണ്, അതിന് തെളിവില്ല. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല മക്കയെ റസൂലിലേക്ക് ചേർത്ത് ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം. അതിൽ നിന്നിട്ട് നബിയുടെ നാട് ജന്മഭൂമി മക്കയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു ചോദിക്കുന്നു ഖുർആനിൽ, വകൈയ്യിൻ മിൻ ഖറിയത്തിൻ ഹി അശദ്ദു ഖുവത്തൻ മിൻ ഖറിയതിക അല്ലതി അഖ്റജതക അഹ്ലക്നാഹും ഫലാ നാസിറ ലഹും, എത്ര എത്ര പട്ടണത്തിന്റെ ഉടമകളാണ് നിങ്ങളുടെ നാടാകുന്ന ജന്മഭൂമിയാകുന്ന മക്കയുടെ, മക്കയുണ്ടല്ലോ ആ മക്കക്കാരെക്കാളെല്ലാം ശക്തിയുള്ളതായ ആ ശക്തന്മാരായ ശക്തിയുടെ ആ ഉടമകളായ വിഭാഗക്കാരുടെ പട്ടണങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഫലാ നാസിറലഹും, അവർക്ക് സഹായികളെ ഭൂമിയിൽ ലഭിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയെ, നിങ്ങളുടെ ജന്മഭൂമി ഭൂമിക്കാരായ മക്കക്കാരെ വരേക്കും നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ അള്ളാഹു അത് കാണാത്തത് കൊണ്ടല്ല, അവർ നശിപ്പിക്കാൻ അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല, പിന്നെയോ ഒമാ കാനല്ലാഹു മുഹമ്മദ് നബിയെ, തങ്ങൾ അവരുടെ മധ്യത്തിലുള്ള കാലഘട്ടത്തോളം തങ്ങളുള്ള സമയത്ത് അവരെ ഞാൻ നശിപ്പിക്കുന്നതല്ല, കാരണം തങ്ങൾ അവർക്കും ലോകർക്കും അനുഗ്രഹീത പുരുഷനായതുകൊണ്ട് തന്നെ തങ്ങൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന വേളയിലാണ് അവരെ നശിപ്പിക്കാനുള്ള ഓർഡർ അല്ലാഹു സുബ്ഹാനഹു വതആല ബദറിലൂടെ പുറപ്പെടുവിക്കുന്നതും ബദറിൽ വെച്ചിട്ട് അവരിൽ നിന്നിട്ട് തലമുതിർന്നവരുടെ കഥ കഴിക്കപ്പെടുന്നതും ഈ സംഭവം പറയാൻ വേണ്ടി അല്ലാഹു ഉപയോഗിച്ചതായ ആയത്തുണ്ടല്ലോ, ആ ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മഭൂമി മക്കയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. എന്നാൽ മക്കയിൽ കൃത്യമായിട്ട് എവിടെ എന്നതിൽ ചരിത്ര ഗ്രന്ഥകർത്താക്കന്മാര് മുഗൾസായ ഒരു ഭാഗത്തു നിന്ന് പറയുന്നു, ഇബ്നു സയ്യിദുന്നാ മറ്റൊരു ഭാഗത്തു നിന്ന് പറയുന്നു എന്ന് പറഞ്ഞ ഗ്രന്ഥകർത്താക്കളുടെ പേരാണ്. പല ചരിത്രകാരന്മാർ പലതും പറയുന്നുണ്ടെങ്കിലും ഇബ്നു സയ്യിദുന്നാ അദ്ദേഹത്തിന്റെ ഉയൂനുൽ അസർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് മുഹമ്മദ് ഇബ്നു യൂസുഫ് ഹജ്ജാജിന്റെ ജ്യേഷ്ഠനോ അനുജനോ
ആയി വരുന്ന മുഹമ്മദ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് എന്നും പിന്നൊരു അഭിപ്രായത്തിൽ ഷഅബ് ബനി ഹാഷിം ബനു ഹാഷിം ഗോത്രക്കാരെ താമസിച്ചിരുന്നതായ ഇപ്പോൾ ജബൽ ഖുബൈസിന്റെ താഴ്വരയായിട്ട് സ്ഥിതി ചെയ്യുന്നതായ ആ ഭാഗത്തിലാണ് ഇപ്പോൾ കുറച്ച് മലയാളികളുടെ ഹോട്ടലുകളുണ്ട് അവിടെ. അത് കഴിഞ്ഞാലാണ് ഈ സ്ഥലം വരിക. ഏത് അല്ലാഹു റസൂല് ജനിക്കപ്പെട്ട സ്ഥലമാണെന്ന പേരിൽ അറിയപ്പെടുന്നതായ ലൈബ്രറി ഇപ്പോഴും ആ സ്ഥലത്തുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും മക്കയിലാണ് ജനിക്കപ്പെട്ടത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന വേളയിൽ ജനിച്ച സമയത്ത് സംഭവിച്ചതായ അത്ഭുത സംഭവങ്ങൾ എന്താണ്, നബിയുടെ ജന്മം എങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ്, അതിൽ നിന്നിട്ട് നമ്മുടെ നാട്ടിൽ ഓതപ്പെടാറുള്ളതായ മൗലൂദ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളതായ ആ ചരിത്രങ്ങളിൽ നിന്നിട്ട് ഏതൊക്കെയാണ് ശരിയായ സ്വീകാര്യമായ തെളിയിലൂടെ സ്ഥാപിക്കപ്പെടാത്തതായ ചരിത്രങ്ങൾ എന്നതൊക്കെ അടുത്ത ക്ലാസ്സിൽ വെച്ചിട്ട് കേൾക്കുവാനും പറയുവാനും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ കേട്ടതിനെ അല്ലാഹു ഒരു ഇബാദത്തായി നമ്മിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമു റഹീമായ നാഥാ, ഞങ്ങളുടെ അനുശേചന നേതാവായ നബിജുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ പ്രവർത്തനത്തിലൂടെ സ്നേഹിച്ച് അവരുടെ ജീവിതത്തെ ഞങ്ങളുടെ ജീവിതമാക്കി മാറ്റി, അവരുടെ സുന്നത്തിനെ ഞങ്ങളുടെ സുന്നത്താക്കി മാറ്റി, അവരുടെ ചര്യയെ ഞങ്ങളുടെ ചര്യയാക്കി മാറ്റി ജീവിക്കാനുള്ളതായ മഹാഭാഗ്യം ഞങ്ങൾക്ക് ഇനി നൽകണേ രശീദാവേ. നബിചര്യയെ ശരിക്ക് പഠിക്കേണ്ടതുപോലെ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിക്കേണ്ട ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാൻ മുസ്ലിം ലോകത്തിന് അനുഗ്രഹിക്കണേ രശീദാവേ.